എഫേസ്യർക്ക് എഴുതുന്ന നിരൂപം ആറാം അധികാരം
എഫേസ്യർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം
നാം ഐന്താം അധികാരത്തിൽ പതിനെട്ടാം വസനത്തിൽ ആവിയിൽ നിറൈന്ത് എന്ന് നാം വാസിക്കുന്നു. ഐന്ത് പതിനെട്ട്
പതിനെട്ടാം വാക്യത്തിൽ അവിടെ ഏതു നേരത്തും ആത്മാവിൽ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് നമ്മളവിടെ വായിക്കുന്നു.
വരിശയായി നാം കാര്യങ്ങളെ നാം വാസിക്കണം. ആവിയിൽ നിറൈന്ത് മണിയുമാരുടെ കീഴ്പിടിതൽ.
അവിടെ നാം വായിക്കുന്നത് ആത്മാവിൽ നിറഞ്ഞ് ഭാര്യമാർ കീഴ്പ്പെടുന്നു.
പുരുഷകൾ അൻപുകൂറുതൽ.
സഹോദരന്മാർ സ്നേഹിക്കുന്നത്, ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നത്.
ആവിയിൽ നിറൈന്ത് പിള്ളികൾ പെറ്റോർക്ക് കീഴ്പ്പെടുതൽ.
ആത്മാവിൽ നിറഞ്ഞ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുന്നു.
ആവിയിൽ നിറൈന്ത് നാം പിള്ളികളെ വളർത്തൽ.
ആത്മാവിൽ നിറഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തുക.
ആവിയിൽ നിറൈന്ത് നാം വേലക്കാരികളായിരുത്തൽ.
ആത്മാവിൽ നിറഞ്ഞ് നാം ദാസന്മാരായിരിക്കുക.
ആവിയിൽ നിറൈന്ത് നാം യജമാനങ്ങളായിരുത്തൽ.
ആത്മാവിൽ നിറഞ്ഞ ഒരു യജമാനായിരിക്കുക.
പത്താം വസനത്തിൽ വാസിക്കും കടസിയാക ആവിയിൽ നിറൈന്ത് സാത്താനോട് കൂടെ എതിർത്ത് നിൽക്ക ത്രാണിയുള്ളവരുള്ളായിരിക്കുംപടിക്ക് നാം അഴയ്ക്കപ്പെട്ടിരിക്കും.
നമ്മൾ പത്താം വാക്യത്തിൽ വായിക്കുന്നത് ആത്മാവിൽ നിറഞ്ഞ് പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതിന് ബലമുള്ളവരായിരിക്കുക.
അപ്പിയമാണോ പരിശുദ്ധ ആവിയാണവരുടെ നിറവില്ലാമിൽ സാത്താനോട് കൂടെ പോരാടുവത് എന്നത് കൂടാതെ കാര്യം.
പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് അസാധ്യമായ കാര്യമാണ്.
നമുക്ക് വാസിക്കും പതിമൂന്നാം വസനത്തിൽ തീങ്കു നാളിലെ നിങ്ങൾ അവനെ എതിർക്കവും.
നമ്മൾ പതിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാൻ അവനോട് എതിർക്കുവാൻ.
അന്റെ തീങ്കു നാൾ എന്ന എൻപതേ ഞാൻ കാണിക്കാൻ വരുമ്പുകാൻ.
ഞാൻ ഇന്ന് ആ ദുർദിവസം എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് താല്പര്യപ്പെടുന്നു.
നമ്മുടെ കുടുംബകാര്യത്തിൽ അതിനെ നാം ധ്യാനിപ്പോ.
നമ്മുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ കാര്യം നമുക്ക് ധ്യാനിക്കാം.
എന്നുടേ ലോക്കൽ തിരുച്ചബയിൽ ഒരു ഫാമിലി ഉണ്ട്.
ഞങ്ങളുടെ ലോക്കൽ പ്രാദേശിക സഭയിൽ ഒരു കുടുംബമുണ്ട്.
നീണ്ട വർഷമായിരിക്കുന്ന ഫാമിലി.
അത് പല വർഷങ്ങളായി സഭയിലുള്ള ഒരു കുടുംബമാണ്.
അവരുടെ പിള്ളികളും രക്ഷിക്കപ്പെട്ട് മറുപടിയും പിറന്ന് ജ്ഞാനസ്ഥാനം എടുത്ത പിള്ളികൾ.
അവരുടെ കുഞ്ഞുങ്ങളും രക്ഷിക്കപ്പെട്ട് മനസ്സാന്തരപ്പെട്ട് സ്നാനം എടുത്ത കുഞ്ഞുങ്ങളാണ്.
എന്നാൽ കാലപ്പോക്കിൽ അന്ത കണവനും മനവിയും ആവിയിൽ അവർ ഇസൈന്ത് ഒന്നാകില്ല.
എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഈ ഭാര്യയും ഭർത്താവും അവർ ആത്മാവിൽ ഐക്യപ്പെട്ട് ഒരു മനസ്സോടെയല്ല അവരായിരിക്കുന്നത്.
കണവൻ മണിവിടയിൽ ഒന്നസില്ല.
ഭാര്യയ്ക്കും ഭർത്താവിന്റെയും ഇടയിൽ ഒരു ഒരുമയില്ല.
എന്നാൽ മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്.
മറ്റെല്ലാ കാര്യങ്ങളിലും അവര് എല്ലാം ഉണ്ട്, അവരെല്ലാം സന്തോഷമാണ്. പക്ഷേ അവർക്ക് തമ്മിൽ ഒരു ഐക്യമില്ല.
സിംപ്ലി സെയിങ് ഹോളി സ്പിരിറ്റിനുടെ പരിശുദ്ധാവിയാണ് നിറവ് അവരുടെ ഇല്ലേ.
അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഉന്തൽ, പരിശുദ്ധാത്മാവിന്റെ ഒരു തള്ളൽ അവരുടെ ജീവിതത്തിൽ ഇല്ല.
ഇതിനുടെ വിളവ് എന്നുവെച്ചാൽ,
ഇതിന്റെ അവസാനം, ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ,
നിങ്ങൾ എല്ലാവരും ഇതേ നിങ്ങൾ പാർത്തുകൊള്ളുമ്പോഴേക്ക് ഞാൻ വരുമ്പുകയാണ്.
നിങ്ങൾ ഇത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
പ്ലീസ്. കണവനും മണവിയും ഇപ്പടി ഇരിക്കുന്ന പക്ഷത്തിൽ പിള്ളികൾ ഉള്ളേ ഭദ്രമായിരുപ്പാർ.
ഭാര്യയും ഭർത്താവും ഇപ്രകാരം കൈകോർത്ത് ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ആ കരവലയത്തിനുള്ളിൽ സുരക്ഷിതരായിരിക്കും.
ശത്രു ഉള്ളേ വര മുടിയാതെ.
ശത്രുവിന് അകത്ത് പ്രവേശിക്കുവാൻ കഴിയുകയില്ല.
കർത്തർ കാവാറാഹിൽ കാക്കരവരുടെ പ്രയാസം വെറുതായി വാസിക്കണം.
നാം ദൈവവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, യഹോവ പണിയാതിരുന്നാൽ, അല്ലെങ്കിൽ കാവൽക്കാർ വൃഥ കാക്കുന്നു എന്ന് നാം വായിക്കുന്നു.
ഏത് മുട്ടാൽത്തണം എന്നാൽ കത്തർ കാത്തുകൊള്ളുവാർ എൻ പിള്ളകളെ അപ്പൊ ഒന്നസ ഉട്ടറേ.
അപ്പോ ഞാൻ പറയുകയാണ്, കർത്താവ് കുഞ്ഞുങ്ങളെ നോയിക്കൊള്ളും, എന്നാൽ ഞങ്ങൾക്ക് ഐക്യമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കൈവിട്ടാൽ അതൊരു മഠയത്തരമാണ്.
അവിടെ നിറയെ പേർ എടുക്കാണ്,
നിറയെ അനേക ആളുകൾ അപ്രകാരമാണ്.
എന്നുടെ കുടുംബത്തിൽ ഇതാണ് ഫോർമുല.
ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങൾ പിൻപറ്റുന്ന ഫോർമുല ഇതാണ്.
ഒന്നസനാണ് ഉത്തരകൂടാതെ.
ഐക്യം ഞങ്ങൾ വിട്ടുകളയരുത്. ഞങ്ങളുടെ സൂത്രവാക്യം അതാണ്.
കർത്തർ കാവന്ത് പണ്ടുകാർ, കർത്തർ താൻ കാക്കറാർ.
കർത്താവാണ് കാക്കുന്നത്, അത് ശരി തന്നെ.
അവർതാൻ പാതുകാക്കുറാർ,
കർത്താവ് തന്നെയാണ് നമ്മെ കാക്കേണ്ടത്, അത് തീർച്ചയായിട്ടും ശരിയാണ്.
അവർ മേലെയെ ഭാരത്തെ പോട്ടിട്ട് അവർ കാവുന്ന് പൊണ്ണുകാൻ ചുട്ടാ തൂങ്ങറവൻ കിടയത്.
എന്നാൽ എന്റെ ഭാരം മുഴുവൻ കർത്താവിന്റെ മേൽ ഇട്ടുകൊണ്ട് ആ കർത്താവെ അങ്ങ് നോക്കിക്കൊള്ളണ എന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങാനല്ല ദൈവം ആഗ്രഹിക്കുന്നു.
ഞങ്ങൾ രണ്ടുപേരും ഡിസഗ്രിമെന്റ്സ് ഇരുന്നാ കൂടെ എങ്ങളുടെ ഫെലോഷിപ്പ് ഒട്ടുകൂടാതെ,
ഞങ്ങൾക്ക് തമ്മിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കിടയിലുള്ള ഐക്യത്തെ ഞങ്ങൾ വിട്ടുകളയാൻ പാടില്ല.
ഞാൻ സൊന്നെന്ത് ഉദാഹരണമാണ് എന്റെ കുടുംബത്തിൽ ഇവ രണ്ടുപേർ കയ്യെ വിട്ടിട്ടാങ്ങ്.
ഞാൻ ഉദാഹരണമായി പറഞ്ഞ ആ കുടുംബത്തിൽ അവർ രണ്ടുപേരും കൈ അങ്ങനെയും കുറത്തിരുന്ന കൈകൾ അവർ വിട്ടുകളഞ്ഞു.
ഇപ്പൊ ആർ ഉള്ളർ വന്നിട്ടാ കേട്ട പിശാസ് ഉള്ളർ വന്നിട്ടാ.
ഇപ്പൊ ആരാണ്? ഇപ്പൊ കരവലയത്തിന്റെ സുരക്ഷിതത്വമില്ല, പിശാജ് അകത്ത് പ്രവേശിച്ചു.
ഇവിടുന്ന് ഏതെൻ തോട്ടത്തിലും നടന്നത്, ഇവിടുന്ന് ഏതെൻ തോട്ടത്തിൽ നടന്നത്,
ഏതെൻ തോട്ടത്തിലും നടന്നത് ഇപ്രകാരം തന്നെയാണ്.
ഒണ്ടാരുന്നാർ,
അവരൊന്നായിരുന്നു, ഐക്യത്തോടുകൂടെ ഇരുന്നു.
പിശാസ് ഉള്ളരെ വന്നാൻ,
എന്നാൽ പിശാജ് അകത്തേക്ക് പ്രവേശിച്ചു.
രണ്ടുപേരെയും പിരിച്ചാ,
രണ്ടുപേരെയും തമ്മിൽ പിശാജ് വേർപിരിച്ചു.
ഓരോ കുറ്റസാട്ടിക്കൊണ്ടിരുന്നാർ,
അവര് രണ്ടുപേരും അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു.
പിള്ളയെ വരച്ചിട്ട് പോയിട്ടാ.
രണ്ടുപേരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് പിശാജ് പറിച്ചെടുത്തുകൊണ്ട് പോയി.
പെരിയവൻ സിന്നവനെ കൊല ചെയ്ത
അവിടെ ഏതൻ തോട്ടത്തിൽ നമ്മൾ അതാണ് വായിക്കുന്നത്. അവിടെ മൂത്ത മകൻ ഇളയ മകനെ കൊല ചെയ്തു.
ഇത് ആദ്യം മുതലാ ഇന്ന കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്,
ആരംഭം മുതൽ ഈ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ റൊബ് വിവേകമാർക്കൊണ്ടാണ്.
അപ്പൊ അതുകൊണ്ട് നാം വളരെ വിവേകത്തോടുകൂടെ തന്നെ ആയിരിക്കണം.
ക്രിസ്തവർകൾ എന്തളവുക്ക് മടയറുകളായിരിക്കാറുകളെന്നാൽ,
ക്രിസ്ത്യാനികൾ അവരെത്രത്തോളം പോഷന്മാരായിരിക്കുന്നു എന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ.
നൈറ്റിലെ കൊസു വരക്കൂടാതെ പിടിക്കി എല്ലാം കംപ്ലീറ്റ് അടച്ചിടണം. ഉള്ളാരെ കൊസു വന്നിടക്കൂടാതാ.
രാത്രി കിടക്കുന്നതിന് മുമ്പ് കൊതുക് വീട്ടിൽ വരരുത്. ജനലെല്ലാം അടയ്ക്കും.
എങ്കെങ്ക ഏതാ അടയ്ക്കണമോ എല്ലാം അടച്ചിടാം.
എല്ലാ ജനലും വെന്റിലേറ്ററും ഒക്കെ കൊതുക് വരാൻ പാടില്ല, എല്ലാം അടയ്ക്കും.
ഒരു പൊന്ത പാത്താനേ ഇല്ല, എലി വന്നിടക്കൂടാതെ എലി അട അപ്പൊ അടയ്ക്കണം.
അവിടെ വീട്ടിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കിഴുത്ത ഉണ്ടെങ്കിൽ എലി വല്ലതും അതിലൂടെ വരും. അപ്പൊ പോയി അത് അടച്ചേക്കാം. എന്തെങ്കിലും ഒക്കെ എടുത്ത് കമ്പ് വെച്ച് കുത്തി അത് അടയ്ക്കുന്നു.
കിച്ചണിലെ രാത്രിയിലെ പൂണ വന്നിടക്കൂടാതെ ചുട്ട് അത് അടയ്ക്കണം.
അടുക്കളയിൽ പോയി രാത്രി പൂച്ച വല്ലതും അടുക്കളയിലോട്ട് ഇതിലേക്കൂടെ വന്നാലോ അവിടെയും പോയി അടയ്ക്കുന്നു.
കൊസു വരക്കൂടാത്, എലി വരക്കൂടാത്, പൂണ വരക്കൂടാത്.
കൊതുക് വരാൻ പാടില്ല, എലി വരാൻ പാടില്ല, പൂച്ച വരാൻ പാടില്ല.
ആണാ സാത്താനക്ക് കലവ ഇമ്മാ അടുപ്പ് വിരിച്ചു വെച്ചേക്കാം.
എന്നാൽ പിശാചിന് വരാനായിട്ട് കഥ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക വിശാലമായി.
ഇതാ ആവിക്കുറിയ മുട്ടാൾത്തണം, കടഞ്ചെടുത്ത മുട്ടാൾത്തണം. ഇത്
ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു ബോഷത്വം തന്നെയാണ്. ആലോചിച്ചുണ്ടാക്കിയ ഒരു ബോഷത്വം, മടയത്തരം.
ഇപ്പൊ ഉള്ള പിശാസ് വന്നപ്പ,
പിശാജ് അകത്തേക്ക് വന്നപ്പോ
ഒരു പയ്യനെ കൊണ്ടുപോയിട്ട,
ഈ പ്രത്യേക കുടുംബത്തിൽ പിശാജ് അകത്ത് വന്ന് ഒരു പയ്യനെ കൂട്ടിക്കൊണ്ടുപോയി.
പോളിടെക്നിക് കോളേജിന് സൊട്ട് പോണ
ആ മകന് പോളിടെക്നിക്കിൽ പഠിക്കണം, കോളേജിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെയും കൊണ്ട് അവൻ ആ വഴിക്ക് പോയി.
ബാഡ് കമ്പനി.
അവന് അവിടെ പോയപ്പോ അവിടെ അവനുള്ള അവന്റെ കമ്പനി വളരെ മോശമായ കൂട്ടുകെട്ട്,
തണ്ടി,
മദ്യം,
ബാക്ക് സ്ലൈഡിംഗ്.
അവിടെ പിന്മാറ്റത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു.
പോയിട്ട
അവൻ ലോക വഴിയിലേക്ക് അവൻ ആ യാത്ര പോയി.
എന്ത് രണ്ടുപേർ കണ്ണീര് പിടിക്കുകയാണ്.
ഇപ്പോ ഭർത്താവും ഭാര്യയും അവർ രണ്ടുപേരും കൂടി ഇപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുക.
ശരി, സരിയാ ഇപ്പടി മുന്നാലേ സരിയാ അഴുതിരിക്കണോ? ആരംഭ നാട്ടിൽ അഴുതിരിക്കണോ? സരിയാ അഴുതിരിക്കണോ?
ആരംഭ സമയത്ത് ശരിക്കും കരയണമായിരുന്നു. ഇപ്പോ പോയി കഴിഞ്ഞിട്ട് ഇപ്പോഴാ കരയുന്നത്.
അത് ഞാൻ പിന്നാലെ ചൊല്ലുകയാണ്.
ഞാൻ പിന്നീട് അതിന്റെ ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം.
നാം യോവാനിലെ ഇപ്പോഴൊരു വാർത്ത വാസിക്കണം. യോവാൻ 10-ാം അധികാരം.
നാം യോഹന്നാൻ 10-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നുണ്ട്.
28-ാം വസനം.
യോഹന്നാൻ 10-ാം അധ്യായം 28-ാം വാക്യം.
இந்த வார்த்தையை தேவன் நமக்கு தந்த பிள்ளைகளை வைத்தே நாம் தியானித்து பார்ப்போம்.
நமக்கு ஈ வாக்கியம் நம்ம குஞ்சுங்களுடைய கான்டெக்ஸ்டில் குஞ்சுங்களோடு பந்தப்பட்டு நமக்கு வாய்க்காம்.
அதாவது இப்ப ஆண்டவராகிய இயேசு என்னிடத்துல என் பிள்ளைகளை குறித்து என்ன சொல்றாருங்கிறத நான் அப்படி வாசி. இயேசு கிறிஸ்து என்னிடத்தில் பேசுகிறார், என் பிள்ளைகளை குறித்து பேசுவதாய் நான் அந்த வசனத்தை வாசிக்கிறேன்.
ஞான வாக்கியம் வாய்க்கும்போது இயேசு கிறிஸ்து என்னோடு வியக்திபரமாயிட்டு என் குஞ்சுங்களை குறித்து சம்சாரிக்கணும் என்ன பச்சாத்தலத்தில் நமக்கு ஈ வாக்கியத்தை வாய்க்காம்.
இப்ப ஆண்டவர் இயேசு என்கிட்ட பேசுறாரு.
കർത്താവ് യേശു ക്രിസ്തു എന്നോട് സംസാരിക്കുന്നു.
വിക്ടർ, നാൻ ഉന്നുടെ പിള്ളേൾക്ക് നിത്യജീവനെ കൊടുക്കുക.
വിക്ടർ, ഞാൻ താങ്കളുടെ നിന്റെ മക്കൾക്കായിട്ട് നിത്യജീവനെ കൊടുക്കുന്നു.
ഉൻ പിള്ളേകളെ, ഉൻ പിള്ളേകൾ ഒരു കാലം കെട്ടുപോകുന്നില്ലേ?
നിന്റെ മക്കൾ ഒരിക്കലും നശിച്ചു പോകുകയില്ല.
ഒരുവണം എൻ കയ്യിലിരുന്ന് ഉൻ പിള്ളേകളെ പറിച്ചുകൊള്ളുന്നില്ലേ?
ആരും എന്റെ കയ്യിൽ നിന്ന് നിന്റെ മക്കളെ പിടിച്ചു പറിക്കുകയില്ല.
29 ഉൻ പിള്ളേകളെ എനിക്ക് തന്ന പിതാ എല്ലാരിലും പെരിയവരായിരിക്കാർ.
നിന്റെ മക്കളെ നിനക്ക് നൽകിയ എന്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ്.
ഉൻ പിള്ളികളെ എൻ പിതാവിൻ കയ്യിലിരുന്ന് കൂടെ പറിച്ചുകൊള്ള ഒരുവനായാലും കൂടാതെ.
പിതാവിന്റെ കയ്യിൽ നിന്നും നിന്റെ മക്കളെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല.
അപ്പോ ഇറ്റ്സ് വണ്ടർഫുൾ പ്രോമിസ്.
ഇത് എത്ര അത്ഭുതകരമായ ഒരു വാഗ്ദത്തമാണ്.
യേശുവിൻ കയ്യിലേ പിള്ളികൾക്ക്,
യേശു ക്രിസ്തുവിന്റെ കയ്യിൽ എന്റെ മക്കളാണ്, മക്കളുണ്ട്.
അവരിലും പെരിയവരായിരിക്കുന്ന പിതാവിൻ കയ്യിലും നമ്മുടെ പിള്ളികൾ. ഹല്ലേലൂയ.
അവിടെ ഇതാ, അവരിലും ഹല്ലേലൂയ, അവരിലും യേശു, അതിലും വലിയവനായ പിതാവിന്റെ കയ്യിൽ എന്റെ കുഞ്ഞുങ്ങൾ ഉണ്ട്.
ആ പ്രിയമാണുള്ള വിശ്വാസിക്കുന്നീങ്ങളാ?
നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവോ പ്രിയമുള്ളവരെ?
നമ്മുടെ പിള്ളികൾ ആർ കയ്യിൽ ഇരിക്കാറ്?
നമ്മുടെ മക്കൾ ആരുടെ കയ്യിലാണ്?
നിങ്ങൾ சொல்லுங்க. ഞാൻ சொல்லல.
ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാട്ടെ. നമ്മുടെ മക്കൾ ആരുടെ കയ്യിലാണ്?
യാർ കയ്യിലും, യാർ കയ്യിലും,
ആരുടെ കയ്യിലും, ആരുടെ കയ്യിലും?
അക്കോർഡിംഗ് ടു വേഴ്സ് 28 and 29,
28-29 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരുടെ കയ്യിലാണ് നിങ്ങളുടെ മക്കൾ?
യേശു ക്രിസ്തുവിന്റെ കയ്യിൽ. എൻ കയ്യിൽ നിന്ന് പിള്ളേകളെ പറിച്ചുകൊള്ള മുടിയാതെ.
യേശു ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ നിന്റെ മക്കളെ ആർക്കും പറിച്ചെടുക്കുവാൻ കഴിയുകയില്ല.
എൻ പിതാവിന്റെ കയ്യിൽ നിന്ന് ഒരുവനും പറിച്ചുകൊള്ള മുടിയാതെ.
എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് മക്കളെ ആർക്കും പറിച്ചെടുത്ത് കളയുവാൻ കഴിയുകയില്ല.
ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രോമിസ്.
ഇതൊരു അത്ഭുതകരമായ വാഗ്ദത്തമാണ്.
ഫോർ ഓൾ പാരന്റ്സ്.
എല്ലാ മാതാപിതാക്കൾക്കും.
എപ്പോൾ അത് വായിക്കും?
എപ്പോഴാണ് ഈ വാക്തത്വം നിറവേറുക?
നീ അങ്ങനെ നോർത്തിൽ, ഞാൻ സൗത്തിൽ വാക്തത്വത്തെ വിശ്വസിക്കുന്നു.
നീ അങ്ങ് വടക്കിരുന്നു, ഞാൻ തെക്കിരുന്നോളാം. നീ വടക്കും, ഞാൻ തെക്കും ഇരുന്ന് അങ്ങനെ ഇരുന്നുകൊണ്ട് ഈ വാക്തത്വം അങ്ങ് നിറവേറും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല.
ഇന്ന ഭൂമിയിലെ എത്ര വർഷം എന്താണ് ശരി, ഇരുക്കുന്ന പിള്ളേലെല്ലാം കൊണ്ടുപോയിട്ടേ പാവ.
നിങ്ങൾ അപ്പം അങ്ങനെ വടക്കും തെക്കുമായി ഭൂമിയിൽ എത്ര വർഷം ഇരുന്നാലും ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയും കൂടെ അവൻ കൊണ്ടുപോകും.
പ്രിയമാണവർഗളെ, വേദം എന്നെ ചൊല്ലുകാൽ നാം തുമ്പ എബേസിൽ ആർക്കേ നാം തുമ്പോ.
പ്രിയമുള്ളവരെ, ദൈവവചനം എന്താണ് പറയുന്നത് നോക്കുക. വീണ്ടും എഫ് എസ് ലേഖനം 6
എബേസ് നിർമ്മോ 6
എഫ് എസ് ലേഖനം 6
നാൻ സൊന്ന ഫാമിലി, അത് കുടുംബത്തിനുടേ ഉദാഹരണത്തിൻപടി ഇപ്പോഴും അത് പിള്ളേ കുറുത്ത കാര്യം തീങ്കുനാൽ അത് കുടുംബത്തിൽ തീങ്കുനാൾ. ഇപ്പ
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഉദാഹരണമുള്ള ആ കുടുംബത്തിൽ സംബന്ധിച്ചോളം അതൊരു ദുർദിവസമാണ്. നേരത്തെ നമ്മൾ വായിച്ചല്ലോ, സൂചിപ്പിച്ചല്ലോ, ദുർദിവസം.
കണ്ണീർ,
ആ ദുർദിവസം, അത് കണ്ണുനീർ, അവർ കണ്ണുനീർ ഒഴുക്കുന്ന ദുർദിവസം.
പിള്ളേങ്ങളുടെ പേപ്പർ, അരിയർ പേപ്പർ, 2 ഇരിക്കലാം, 4 ഇരിക്കലാം, 16 പേപ്പറാ ഇരിക്കുന്നത് അരിയർ പേപ്പർ.
കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ചിലപ്പോ പരീക്ഷയിൽ 1-2 പേപ്പർ തോറ്റു നിന്നിരിക്കാം, 1 പേപ്പർ 2 പേപ്പർ. പക്ഷേ 16 പേപ്പറാണ് ഇവിടെ തോറ്റ് അരിയർ പേപ്പറായിട്ട് വന്നിരിക്കുന്നത്.
പാരന്റ്സിനോട് ഇരുന്ന് എവളോ കിളിഞ്ചിരിക്കും.
അവിടെ ആ മാതാപിതാക്കളുടെ ഹൃദയം എത്രമാത്രം വേദനയുണ്ട്.
എവളോ ലക്ഷക്കണക്കിന് ചെലവ് പണിയിരിക്കാങ്ക,
ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട്.
ഇപ്പ ഇന്ന പുരുഷൻ മനവിയാണവർ ഇപ്പ യേശുവേ എൻ പിള്ളേലെ രക്ഷയും അപ്പടിന്ന് ചൊല്ലിട്ട് ഇപ്പടി ജപം പണ്ടാങ്ങ വെച്ചോ. ഇപ്പടി ജപം പണ്ടാങ്ങ എപ്പടി?
ഇപ്പൊ ഈ ഭർത്താവും ഭാര്യയും കൂടെ യേശുവേ ഈ വിഷമം ഓർത്ത് യേശുവേ എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണെന്ന് ചിന്തിക്കുക.
ഇന്ന ചില പേര് മടത്തനമാ പിശാസിട്ട് എഴുത്തു നിപ്പാങ്ക. ഐ റെസിസ്റ്റ് യു സാറ്റൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് അപ്പടിമ്പാങ്ക.
ചിലർ വീണ്ടും മറ്റു ചില ആളുകൾ അവർ ശബ്ദമുയർത്തി ഇങ്ങനെ കാണുമ്പോ കുഞ്ഞിനെ രക്ഷിക്കപ്പെട്ടില്ല, ഞാൻ പിശാചിനെ നിന്നെ എതിർത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ് പിശാചിനെതിരെ മുഷ്ടി
കാലിൽ കൊണ്ടുവരുകയാണ്.
പിശാചെ നിന്നെ ഞാൻ എന്റെ കാലിന്റെ കീഴിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് കാല് വെച്ച് പിശാചിനെ ചവിട്ടും.
അവൻ പിശാസുള്ള ഫുൾ
പിശാജ് പറയും, പോഷ മഠേനെ
വന്ന അറിഞ്ചു കൂടുമ്പോ.
പിശാജ് പറയും, എന്റെ അടുത്തേക്ക് വല്ലോ വന്ന നിനക്ക് രണ്ട് ഞാൻ തരും എന്ന് പറയും.
മോനെ പൊണ്ടാട്ടിട്ട് സണ്ട പോട്ടിട്ടിരിക്ക, എന്റെ എഴുത്ത് നിക്കറ.
നീ നിന്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കിയിട്ട് എന്നോടാണോ എതിർക്കാൻ വരുന്നത്?
ഏ മണിവിയെ പുരുഷന്റെ വായടിച്ചിട്ട് ക്വാറലിംഗ് വൈഫ് വൈഫ് അറിഞ്ഞിട്ടിരിക്ക ഇന്റെ നെയിം ഓഫ്.
ഏ ഭാര്യ, നീ നിന്റെ ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയിട്ട് പിശാചെ നീ പോന്നും പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരികയാണോ? നീ പോ എന്ന് പറഞ്ഞ അവളെ വായ അടക്കി എന്ന് പറയും ഈ ഭാര്യയോട്.
ഉടനെ പിശാച്
ഉടനെ പിശാജ് പറയുന്നത് കേട്ട് അവര് പേടിച്ചു മിണ്ടാതിരിക്കും.
അങ്ങ് ഒന്ന് പരിപ്പ് വേവള്.
പിശാജിന്റെ അടുത്ത് ഈ പരിപ്പൊന്നും വേഗത്തില്ല.
ഇപ്പൊ പുരുഷൻ മുട്ടാട്ടി നേരെ വന്ന് ബ്രദർ
எங்களுக்கா ஜெபம் பண்ணுங்க பிரதர்.
அப்போ இதுப்போ ദൈവത്തോടും പിന്നെ അത് കഴിഞ്ഞ് പിശാചിന്റെ അടുത്തും നോക്കി, പിന്നെ പറയും, പിന്നെ സഭയിലോട്ട് വന്ന സഹോദര ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
അർമ്മയാണോർഗളെ, ഇടത്തിൽ നാം തിരിച്ചവയ്ക്കണം, നന്ദി ഉള്ളവരുള്ളായിരിക്കണം.
പ്രിയമുള്ളവരെ, ഈ സാഹചര്യത്തിലെങ്കിലും നാം ദൈവസഭയോട് നാം നന്ദിയുള്ളവരായിരിക്കണം.
ഇന്നെ പിള്ളികൾ തായ് തോപ്പണുക്ക് നന്ദി എഴുതലായി ഇരുപ്പതെ വിടെ ചച്ചക്ക് അധികമായി പിള്ളേൽ നന്ദി എഴുതലായി ഇരിക്കാറുണ്ട്. ഏനെൻറാൽ പാരന്റ്സ് സണ്ട പോട്ടിട്ടിരിക്കാങ്ക. பிள்ளைகள் இன்னைக்கு காக்கப்பட்டிருக்கிறது திருச்சபையினுடைய ஜபத்தினால்.
இந்த பல இடங்களிலும் குஞ்சுகள் வழக்கிடந்த மாதாபிதாக்கள மத்தியத்தில் போலும் உள்ள குஞ்சுகள் தெய்வ சபையுடைய பிரார்த்தனையால் சில இடங்களிலொக்கே அவர் காக்கப்படணும்.
வீட்டுல போறதுக்கே எனக்கு சங்கடமா இருக்கு பிரதர், அப்பா அம்மா ஃபைட் பண்ணிட்டு இருக்காங்க.
சிலர் வந்து இங்கே பரையாருண்டு, சகோதர வீட்டில் அப்பனும் அம்மையும் தம்மி வழக்கான, வீட்டில் போகிறதே எனக்கு பிரயாசமான.
யார் ரைட்டு யார் ரைட்டினே தப்புனே தெரியல பிரதர்.
ஆரான சரி ஆரான தெட்டே மனசிலாவில்.
இதான் குடும்ப சூழ்நிலைகள்,
இதான சில குடும்பங்களுடைய அவஸ்தா.
இப்படிப்பட்ட பிள்ளைகளுக்காக யார் பரிதவிக்கிறவர்கள், யார் கண்ணீர் விடுகிறவர்கள், யார் தாழ்த்துகிறவர்கள்?
இப்பிரகாரம் உள்ள குஞ்சுகளுக்காயிட்டு ஆரான கண்ணீர் ஒழுக்கிறது, ஆரான தங்களை தன்னை தாழ்த்துனது?
ஆம் பிரியமானவர்களே, நாம் அந்த தீங்கு நாளில் பிசாசுக்கு நாம் எதிர்த்து நிற்கும்படிக்கு கணவன் மனைவி இசைந்திருக்க வேண்டியது அவசியமா இருக்கிறது.
இத்துர்திவசத்தில் பிசாஜினோடு எதிர்த்து நிற்கணும் எங்கில் பர்த்தாவும் பாரியும் ஒரு மனசோடு கூட ஆயிருக்கணும்.
நம்முடைய பிள்ளைகளுக்கு எக்கச்சக்கமான பிரச்சனைகள் வெளியில் இருக்கணும்.
இன்று ஈ லோகத்து சுற்றுபாடும் குஞ்சுகளுக்கு வளரையதிகம் பிரச்சனங்கள் உண்டு, பிரச்சனைகளை அவர் நேரிடணும்.
உலகத்தில் பாவம் கரைபுரண்டு போயிட்டு இருக்கு.
இன்று லோகத்தில் பாவம் நிறைஞ்சு கவிஞ்சு ஒழுகையான,
பாவம் பெருகி இருக்கிற இடத்தில் பிள்ளைகளிடத்தில் நம்முடைய கிருபை பெருக வேண்டியதா இருக்கிறது.
பாவம் நிறைஞ்சிருக்கிற பாவம் பெருகிற ஈ லோகத்தின் சாஹரியத்தில் தெய்வத்தின் கிருப நீங்களிலூட அவரிலேக்கு ஒழுகேண்டதான்.
அவைகளுக்காக அந்த பிள்ளைகளுக்காக நாம் கண்ணீர் வடிக்க வேண்டியதா இருக்கிறது.
ஆ குஞ்சுகளுக்காக நாம் தெய்வம் முன்பாக கண்ணீர் ஒழுக்கேண்டதான்.
சாத்தான் எதிர்த்து நிற்க வேண்டியதா இருக்கிறது,
பிசாசினை எதிர்த்து நிற்கேண்டதான்.
நாம் இந்த அடிப்படையில் ஒரு சில வார்த்தைகளை நாம் தியானிக்க இருக்கிறோம்.
ஈ அடிஸ்தானத்தில் நமக்கு சில காரியங்களை குறித்து நமக்கு சிந்திக்காம்.
நான் முதலாவது சகோதரிமார்களுக்கு ஒரு சில காரியங்களை காண்பிக்க விரும்புகிறேன்.
ஞான பிராரம்பமாய் சகோதரிமாரோடு சில காரியங்கள் பரையட்ட.
நாம் இங்கே வாசிக்கிறோம் நீதிமொழிகளின் புஸ்தகத்தில். சகோதரிகள், இதை நீங்க பார்த்திருக்கலாம் அல்லது பார்த்திருக்காம கூட இருக்கலாம். நீங்க
சகோதரிமாராய நீங்கள் ஒருபட்சே சதிருஷ வாக்கியங்களில் உள்ள ஈ வாக்கியம் சிந்திச்சிருக்கோம் அல்லது இல்லாயிருக்கோம்.
சாலமோன் தன்னுடைய கோர்ட்டில் பல தடவை போய் பிரச்சனைகளை போய் தீர்த்திருக்கிறார்.
தன்டே அரமனையிலே தன்டே பல ஆளுகளுடையும் பிரச்சனைகள் ஆ கோடதியில் அவன் தீர்த்துட்டு.
அதாவது கட்ட பஞ்சாயத்து பஞ்சாயத்து போல உட்கார்ந்திருப்பார்
அவன். அப்படி இருந்து பிரச்சனைகளுமாய்ட்டு ஆளுகள் வரும்போது அவருடைய பிரச்சனைகளொக்கே வளர புத்திபூர்வம் செலமோன் தீர்த்துட்டு.
அவருடைய வாழ்நாளில் அவருடைய கோர்ட்ல உட்கார்ந்து பார்த்த வகையில நிறைய கேசஸ் வந்து எது வந்திருக்கு அப்படின்னா, குவாரலிங் வைஃப்ஸ் நிறைய பார்த்திருக்கிறார் அவர்.
அப்ப அங்கே அநேகருடைய பிரச்சனம் தீர்த்து 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 அவசானம் ஸ்ரீ செலமோனை சம்பந்தத்தோளம் ஒத்திரி வழக்காளிகளாய ஸ்திரீகளுடைய பிரச்சனம் அதுகம் தீர்த்துட்டு.
அதெல்லாம் பார்த்துட்டு அவர் ரெக்கார்ட் பண்ணி வச்சிட்டார்.
அப்ப அதெல்லாம் அங்கே கண்டு அதுகம் ரேகப்படுத்தி
ஒரு சில வார்த்தைகள் நாம் பார்ப்போம்.
சில வாக்கியங்கள் நமக்கு வாய்க்கும்.
நீதிமொழிகளின் புத்தகம்
சதர்ஷ வாக்கியங்கள்
19 அதிகாரம்
19 அத்தியாயம்.
பைபிள்ல அவ்வளவு அதிகமாய் நீதிமொழிகள்ல சாலமோன் வந்து சண்டைக்கார புருஷன் கோபக்கார புருஷன் அப்படின்லாம் நிறைய ரெக்கார்ட் பண்ணல. யாரதான் நிறைய ரெக்கார்ட் பண்ணி வச்சிருக்கிற
செலமோன் அப்படியே சதர்ஷ வாக்கியங்கள் எழுதும்போ வழக்காளியாய பர்த்தாவ் கோபப்படுனாய பர்த்தாவ் என்ன அதிகம் அப்படி ரேகப்படுத்திட்டு இல்ல.
பால் திமோத்தில பின்னால சொல்றார், திமோத்தி சொல்றார், புருஷர்கள் கைகளை பரிசுத்த கைகளை உடையவர்களாயும் கோபமும் தர்க்கம் உள்ளார் சொல்லிட்டு நியூ டெஸ்டமெண்ட்ல சொல்றார்.
புதிய நியமத்தில் பவுலோஸ் திமோத்தியோசன லேகனம் எழுதும்போ புருஷன்மார் கோபம் கோபம் இல்லாதவராயிரி அவரு கரங்களை உயர்த்தி பிரார்த்திக்கணும் என்று அவர் எழுதிட்டு.
என்ன சாலமோன் வந்து அவருடைய ஞானத்துல வந்து பேலன்ஸ் பண்ணி இம்பேலன்ஸ் பண்ணி இந்த சைட கொஞ்சம் வீக்கா காமிச்சிட்டாரு.
ഒരുപക്ഷെ ശലോമൻ തന്റെ ജ്ഞാനത്തിൽ ആ രീതിയിൽ ഒരു സന്തുലിതമായിട്ടായിരിക്കണമെന്നില്ല അവൻ കണ്ടത്.
ന്യൂ ടെസ്റ്റമെന്റിലെ പ്രച്ചനെല്ലാം രണ്ടുപേർക്ക് ആവിയാണ് എഴുതി വെച്ചിട്ടാർ, പുരുഷനും എഴുതി വെച്ചിട്ടാർ, മണവി എഴുതി വെച്ചിട്ടാർ.
പുതിയ നിയമത്തിൽ സന്തുലിതമായി പുരുഷനും മനവിക്കും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്.
ഓക്കെ, നാം ഇങ്ങനെ വാസിക്കണം. നീതിമൊഴിയിൽ 19-ാം അധികാരം,
സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം
13-ാം ആസനം,
13-ാം വാക്യം. മൂഢനായ മകൻ അപ്പന നിർഭാഗ്യം, ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ.
മണിവിയൻ സണ്ടകൾ ഓയാതെ ഒഴുക്ക്,
ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ.
ഓക്കെ, 21-ാം അധികാരം.
ഇംഗ്ലീഷിൽ ദി കണ്ടൻഷ്യസ് വൈഫ് അറേ കോൺസ്റ്റന്റ് ഡ്രിപ്പിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യയുടെ എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ അങ്ങനെ ആ രീതിയിൽ എഴുതിയിട്ടില്ല. വഴക്കുണ്ടാക്കുന്ന ഭാര്യയുടെ കലമ്പൽ, അങ്ങനെയാണ് അതിന്റെ ശരിയായിട്ടുള്ള പരിഭാഷ.
21-ാം അധികാരം 19-ാം വാസനം,
21-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം.
ആസിപ്പം,
ശണ്ഠയും ദുശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത്.
ഓക്കെ, 25-ാം അധികാരം
25-ാം വാക്യം,
24-ാം ദിവസം, 25-24 ഐന്ദാം അധികാരം,
25-ാം അധ്യായത്തിന്റെ 24-ാം ദിവസം 4-ാം വാക്യം, ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതു വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്.
ഇന്റെ വാർത്തകളെല്ലാം കൊഞ്ഞ ഇതെല്ലാം കൈയാണ്ട് പുളങ്ങിന വസനങ്ങൾ. ഇതെല്ലാം
പലപ്പോഴും വായിച്ച് വായിച്ച് പരിചയമായിട്ടുള്ള വാക്യങ്ങളായിരിക്കാം ഇത്.
ഒരു ഒരു ജോയിന്റ് ഫാമിലി,
ഒരു കൂട്ടുകുടുംബം,
അതിലെ മാമിയാർ മാമനാർ ഇൻലോസ് കപ്പിൾ എല്ലാമേ അങ്ങനെ ഇരിക്കാം ഒരു ഫാമിലി.
അവിടെ അമ്മായിയപ്പനും അമ്മായി അമ്മയും ഭാര്യയും ഭർത്താവും എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന ഒരു കുടുംബം.
അവങ്ങ വന്ന് ഓൾഡ് ഇന്ത്യൻ പാരമ്പര്യ ട്രഡീഷനിലെ തമിഴ്നാട്ടിലെല്ലാം ഇന്നും ரொம்ப സ്ട്രോങ് എപ്പിടின்னா பிள்ளைகள் தனியா போயிடக்கூடாது அப்படி இருந்தா அவங்களுக்கு ஷேம். ஜாயிண்ட் ஃபேமிலியா பார், நாங்கள ஜாயிண்டா இருக்கோம் பார், உள்ளார எவ்வளவு சண்டை போட்டுக்கிட்டாலும் சரி நாங்கள ஜாயிண்ட் ஜாயிண்ட் அப்படிம்பாங்க. அதுல ஒரு மேன்மை போராட்டுவாங்க.
தமிழ்நாட்டிலொக்கே பிரத்யேகிச்சும் മാതാപിതാക്കളും ഒക്കെ ഒന്നിച്ച് താമസിക്കുമ്പോ അവരെ വിട്ട് മക്കൾ തനിയെ മാറി താമസിക്കുന്നത് അവിടെ ആളുകൾക്ക് അത്ര ഇഷ്ടമല്ല. സമൂഹത്തിന് മുമ്പിൽ അവർ ഒന്നിച്ച് പാർക്കുന്നതാണ്. വീട്ടിൽ എത്ര വഴക്കുണ്ടാക്കിയാലും സാധനമില്ല, ആളുകളുടെ മുമ്പിൽ ഞങ്ങൾ ഒരു ജോയിന്റ് ഫാമിലിയാണ്, ഞങ്ങൾ എല്ലാ മക്കളും ഒക്കെ ഒന്നിച്ചാ താമസിക്കുന്നത് പറയാൻ അവർക്ക് ഒരു താല്പര്യമാണ്.
അന്ത മരുമകൾ അഴുതുകിട്ടേർപ്പാ,
അങ്ങനെയുള്ള കൂട്ടുകുടുംബത്തിൽ ഈ മരുമകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പ്രശ്നം ഓരോ
പ്രശ്നം വളരെ കൂടി.
മുതല്ല ഇന്ത് ആലോചന എടുത്തുകിട്ടോ, ഇന്ത് 24-ാം വസനത്തെ എടുത്തുകിട്ടോ.
ആദ്യം ഈ 25-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം,
ഇവളോ പെരിയ വീട്ട പെരിയ വീട് പെരിയ വീട്ടില ഇനിക്കറത കാട്ടിലും സിസ്റ്റർ നിങ്ങളും പുരുഷനും മാടിയില പോയി തനി റൂമില് തനി ഉള വെച്ചിങ്ങനെ സൊട്ട് അവൾ മേലെ അമിച്ചു വിട്ടാച്ച്, മാടി വീട്ടിൽ അമിച്ചു വിട്ടാച്ച്.
അപ്പോ പ്രശ്നം ആയപ്പോ കൂട്ടുകുടുംബത്തിനകത്ത് ഇപ്പൊ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഈ ഒന്നിച്ച് വഴക്കോടുകൂടി ഇങ്ങനെ ഒന്നിച്ച് കൂട്ടുകുടുംബമായിട്ട് താമസിക്കാതെ മുകളിലുള്ള ഒരു റൂമിലെ മുകളിൽ പോയി നിങ്ങൾ രണ്ടുപേരും കൂടെ താമസിക്കാൻ പറഞ്ഞു.
കുടുംബത്തെ പിരിച്ചു വിട്ടാ,
ഇപ്പോ ഒരു ചെറിയ അളവിൽ കുടുംബത്തെ ഇപ്പം അങ്ങോട്ട് പിരിച്ചു.
ശലോമോൻ ഇതെല്ലാം പാത്തു വെച്ചിരിക്കാറ, അതെല്ലാം
ശലോമോൻ ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്.
അവർ മാമിയാർ മരുമകളെല്ലാം പുരുഷനെ കൂപ്പിട്ട്, ഏ പുരുഷ കൊണ്ടാട്ടി അടിച്ചു മാടിക്ക് പോടാ അപ്പിട്ടാർ.
അപ്പം അവിടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും ഒക്കെ സമ്മതിച്ചു, ഏതായാലും നീ നിന്റെ ഭാര്യയും കൊണ്ട് മുകളിലോട്ട് പൊക്കോ, മുകളിലെ റൂമിൽ പൊക്കോ.
കൊഞ്ഞനാൾ കളിച്ചു, ഒരു 6 മാസം കളിച്ച് മറുപടി എന്നാ കേട്ടാ, രണ്ടുപേർ മറുപടിയും മേലെ ഇരുന്നാലും കീഴിൽ ഇരുന്നാലും മറുപടി ഫൈറ്റ് താങ്ങാൻ പറ്റില്ല.
അപ്പൊ ഏതായാലും താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും മോളിൽ പോയിട്ടും ഇപ്പൊ അന്യോന്യം വഴക്കാണ്, വഴക്ക് താങ്ങാൻ പറ്റുന്നില്ല.
കൊളമ്പു സെണ്ട, സാപ്പാട് സെണ്ട, സമിക്കല, പോല, വരല, പേരപ്പിള്ളിങ്ക മേലെ പോകുത് വരുത് എല്ലാം മറുപടി ടകവാർ.
ഇപ്പൊ വീണ്ടും വഴക്കാണ്. ഇപ്പൊ ഉണ്ടാക്കിയ കറി പ്രശ്നം, ഇപ്പോ ഭക്ഷണത്തിന്റെ ശരിയായിട്ട് ഉണ്ടാക്കുന്നില്ല, മക്കള് കൊച്ചുമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ പ്രശ്നം, എല്ലാ കാര്യത്തിലും വീണ്ടും വഴക്കാണ്.
മറുപടി പഞ്ചായത്ത് ശലോമോന്റെ വീട്ടാണ്,
വീണ്ടും പിന്നെ ഇത് രമ്യമാക്കാനായിട്ട് ശലോമോന്റെ അടുത്തോട്ട് ചെന്നു.
ഓക്കെ, ശലോമോൻ പാത്താർ, ഓ ഇതിൽ വർക്കൗട്ട് ആകുന്ന ഫോർമുല,
ഈ മുകളിൽ വീട്ടിന്റെ മുകളിലോട്ട് പോകാൻ പറഞ്ഞ ശരിയാകുന്നില്ലെന്ന് തോന്നുന്നു.
ഓക്കെ, അതാണ് മുന്നാളെ വാസിച്ചോ,
അതാണ് നമ്മൾ ഇതിന് മുമ്പ് വായിച്ചത്.
ഓക്കെ, 21-ാം അധികാരം
21-ാം അധ്യായം
19-ാം വസനം,
21-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ശണ്ഠയും ദുശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്തും പോയി പാർക്കുന്നല്ലോ.
അന്ത സ്ത്രീ ഇപ്പൊ മണവിതാണ്ടില്ല, അന്ത സ്ത്രീ മാമിയാറാ കൂടെ ഇരിക്കലാം.
ഇവിടെ ഈ ആ സ്ത്രീ എന്ന് പറയുന്നത് ഭാര്യ തന്നെ ആയിരിക്കണമെന്നില്ല, അത് ചിലപ്പം അമ്മായിയമ്മയും കൂടെ ആകാം.
ഡോമിനേറ്റിംഗ് മോമിയർ
വളരെ ആളുകളെ ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന
യോക്
ഒരു അമ്മായിയമ്മ
യോക്
ഒരു നുകമ്പ് പോലെ ആളുകളെ അടക്കി വെക്കുന്ന അമ്മായിയമ്മ
യോക് മാമിയാർ യോക് മാമിയർ യോക് മദറില്ല
നുഗം അമ്മായിയമ്മ
യോക് വൈഫ്
നുഗം ഭാര്യ
യോക് സിസ്റ്റർ ഇല്ല
നുഗം നാത്തുൻ
എല്ലാം എവിടെ പേർ
അങ്ങനെ പലരും പല നുഗങ്ങൾ
ഇപ്പിടിപ്പെട്ട സ്ത്രീയുടെ കുടിയിരുപ്പതിൽ പാർക്കിലും പേസാൻ വിനസിച്ചിട്ടായിരുന്നു സാലമൻ ഏമാ നീ മാടി വീട്ടിൽ ഇരിക്ക വേണ്ട കിളമ്പ് കണ്ണു കെട്ടും ദൂരമാ പോയി എന്നെ സെഞ്ചിക്ക നീ തനി വാടക കൊടുത്ത് നീ സെപ്പറേറ്റ് ഫാമിലി പിരിച്ചു പോ അപ്പൊ പിരിച്ചു വിട്ടാരോ
അപ്പോ ശലോമൻ പറഞ്ഞു നീ എന്നാ ഇപ്പൊ നീ വീട്ടിൽ മുകളിലും താമസിക്കണ്ട നീ ഇപ്പം ഏതായാലും നിങ്ങൾ പിരിഞ്ഞ് പോയി ദൂരെ മാറി എവിടെയെങ്കിലും ദൂരെ പോയി താമസിച്ചു
മേലെന്തോ കിളക്കി വിട്ട് ദൂരമാ പോകട്ടാർ
ഇപ്പൊ മോളിയും താമസിച്ചിരുന്ന ആൾക്കാരെ ദൂരോട്ട് വിട്ടു
ഇതെല്ലാം ശലോമൻ എഴുതി വെച്ചിരിക്കാൻ
ശലോമൻ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്
ഇതെല്ലാം അവരുടെ പഞ്ചായത്ത് അവരുടെ കോർട്ടിൽ പാർത്ത കാര്യങ്ങൾ
ഇത് ശലോമൻ അവന്റെ തന്റെ ഈ ആളുകളുടെ പ്രശ്നം തീർക്കുമ്പോൾ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ
ഓക്കെ നാം 27-ാം അധികാരത്തിൽ വാസിക്കുന്നത് 27-ാം അധികാരം
27-ാം അധ്യായം
ഓക്കെ 15-ാം വസനം
27:15
അടിമടിയിൽ നാളിൽ ഓയാതെ ഒഴുക്കും ശരി സണ്ടക്കാരിയാണ് സ്ത്രീയും ശരി
പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചോർച്ചയും കലഹക്കാരിയായ സ്ത്രീയും ഒരുപോലെ
എന്നെക്കാവ് ഒരു നാളേക്ക് ഒരു ഇടി മിന്നൽ ചുട്ടുന്നു കോടൈ സമയത്തിൽ ഒരു മഴ വരും അത് പറവല്ലേ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് പോയില്ലാം
ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോ ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് വല്ലപ്പോഴും ഒരു മഴ വരും മഴ വരുമ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം
ദാറ്റ്സ് നോട്ട് സീസണൽ ട്രെയിൻ
അതൊരു വല്ലപ്പോഴും വരുന്ന ഒരു മഴയാണ്
ദാറ്റ് ഇസ് ഔട്ട് ഓഫ് സീസൺ
അതൊരു സീസണൽ ഉള്ളതല്ല അത് എപ്പോഴെങ്കിലും വരുന്ന ഒരു മഴ
വലിയ ദണ്ടർ ദണ്ടർ റെയിനിങ് ആർക്കും അത്
അത് പക്ഷേ വരുമ്പോ അത് വലിയ ഇടി മുഴക്കത്തോടുകൂടിയാ വരുന്നത്
ശരിപ്പോ വർഷത്തിൽ ഒരു തരം രണ്ട് തരവേ സുട്ട് അഡ്ജസ്റ്റ് പണി
അത് വർഷത്തിൽ ഒരു ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം
ആണാൽ ഇന്ത മണവി എപ്പിടി മണവി സെറ്റാ നയ്യി 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 കോൺസ്റ്റന്റ്
എന്നാൽ ഈ ഭാര്യ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു നിർത്താതെ പെയ്യുന്നു
അന്ത പുരുഷനോ അന്ത പിള്ളേകളോ തലയെ പിച്ചിട്ട് എന്നെ ചെയ്യണോ ഇരിക്കറതാ വേണം
ഭർത്താവും മക്കളും ഇത് എന്തോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എപ്പോഴാ ഇതൊന്ന് നിർത്തുന്നത് എന്നുള്ള രീതിയിൽ ഭർത്താവും മക്കളും ഇരിക്കുക
ഇന്ത വേദം താൻ നീതിമൊഴിയിൽ എപ്പിടി മുടിക്കരുത് എന്നാൽ നീതിമൊഴികൾ ഇവ്വളവ് സണ്ടക്കാര സ്ത്രീകളെ കാണിച്ച വേദം എപ്പിടി പ്രോവർബ്സ് മുടികരുത് എന്നാൽ ഗുണശാലിയാണ് സ്ത്രീയിൽ മുടികരുത്
ഇങ്ങനെ ഇത്രയും വഴക്കുണ്ടാക്കുന്ന സ്ത്രീകളെ കുറിച്ചൊക്കെ സംസാരിച്ച ശേഷം ഈ സദൃശവാക്യങ്ങൾ അവസാനിക്കുന്നത് ഒരു ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ടാണ്
വേദം എന്നെ കാണിക്കും നീ ഇപ്പിടി ഇരുന്നാതെ ചൊല്ലിട്ട് ഇപ്പിടി ഇരു അപ്പടിന്ന് ചൊല്ലുകരുത്
നിങ്ങൾ ഇങ്ങനെ ആയിരിക്കരുത് എന്ന് പറയുക മാത്രമല്ല ദൈവവചനം ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം എന്നും ദൈവവചനം നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നു
ഓക്കെ ചില സഹോദരിമാരോട് ചില വിഷയങ്ങൾ ഞാൻ കാണിക്കാൻ വരുമ്പോഴേ
സഹോദരിമാരോട് ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ
മണിവിയാണെങ്കിൽ ഒരു നുഖത്തടിയെ പോലെ എടുക്കാൻ മുടിയും
ഒരു ഭാര്യയ്ക്കും ഒരു നുഖം പോലെ ആയിരിക്കുവാനായിട്ട് കഴിയും
യാർ നുഖത്തടിയാണ് മണിവിങ്കിറത് ആണ്ടവരുടെ സന്നിധാനത്തിൽ ഞാൻ ചൊല്ലുകിറേൻ
ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവം മുമ്പാകെ ഞാൻ നിങ്ങളോട് പറയട്ടെ ആരാണ് ഇപ്രകാരം നുഖം പോലെയുള്ള ഭാര്യ
അതുക്ക് മുന്നതാക ഒരു കഥ സൊല്ലേ ഒരു കഥ
അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു കഥ പറയട്ടെ
മാങ്കൊട്ടെ കഥ ഒന്ന് സൊല്ല പോറ മാങ്കൊട്ടെ മാംഗോ സീഡ്
ഞാൻ നിങ്ങൾക്ക് മാങ്ങാണ്ടിയുടെ കഥ പറയാം
നല്ല കറക്റ്റാ നിങ്ങൾ പുരിഞ്ചുക്കണം സിസ്റ്റേഴ്സ് നിങ്ങൾ നല്ല ഗൗണമാ ഗവണിച്ചുക്കണം
സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കണം അത് ശരിയായ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കണം
ഉങ്ങളുടെ മാമനാർ മാമിയാർ ഉങ്ങളുടെ ഫാദർ ഇല്ല മദർ ഇല്ല
നിങ്ങളുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും
ഒരു 30-40 വർഷത്തിക്ക് മുന്നതാക
30-40 വർഷങ്ങൾക്ക് മുമ്പ്
ഉങ്ങ പുരുഷേങ്ക അത് മാംഗോ സീഡ്
നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ മാങ്ങാണ്ടിയെ
തറയിലെ വിതച്ചാ ഭൂമിയിലെ വിതച്ചാ
ഭൂമിയിൽ കുഴിച്ചിട്ടു
ഉങ്ക പുരുഷ ഉങ്ങളുടെ മാമനാർ മാമിയാറുടെ പോട്ട വിത അത് വിതച്ചാണ്
അപ്പോ ഈ അമ്മായിയപ്പനും അമ്മായിയമ്മയും അവര് കുഴിച്ചിട്ട ആ മാങ്ങയുടെ വിത്താണ് നിങ്ങളുടെ ഭർത്താവ്
ഓക്കെ അത് ഒരു
பதினெட்டு இருபத்தி ஒரு வருஷமா அந்த மாங்கொட்டிய அதை செடியாக்கி அதை வளர்த்து ஆடு மாடு ஒன்று கடிச்சிட அதை விடுக்கி ஜாக்கிரதையாய் வளர்த்து ஒரு பெரிய மரமாக்குனாங்க. உங்க மாமனார் மாமியா
எங்களுடைய அம்மையப்பனும் அம்மையம்மையும் மற்ற பசுவும் ஆடும் ஒன்றும் தின்னாதே நோக்கி அங்கே 21 வருஷம் அங்கே அது வளருவானாய்ட்டு அனுவதிச்சு அது ஒரு வலிய மரமாக்கி மாற்றி
அது நல்ல காய்ச்சி அறுத்து குலுங்கி காய் அப்படியே கொல 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 கொலையா காய்ச்சி தொங்குது அப்படியே அந்த மாமரம்.
அங்கே வாங்க അങ്ങനെ ആ മരം വലുതായി അങ്ങനെ പൂത്തു അത് കായ്ച്ചു അത് പഴം പഴുത്തു അങ്ങനെ കൊല കൊലയായിട്ട് പഴം അങ്ങനെ വിളഞ്ഞ് ആ മരത്തിൽ നിൽക്കുന്നു.
എമ്മാ നിങ്ങ വന്നിട്ടീങ്ക അമ്മാ
അമ്മ
മർമോ വരാപ്പ സ്റ്റാർട്ടറി ലൈസ് കമ്മിങ് നൗ.
അപ്പോ ഇപ്പോഴാണ് മരുമകൾ വരുന്നത്
എതുക്ക് അറുവടെ ചെയ്യുന്നതുക്ക് അറുക്കുന്നതുക്ക്.
അപ്പൊ ഇപ്പൊ മരുമോൾ വരുന്നത് എന്തിനാ ഈ പഴുത്ത് നിൽക്കുന്ന മാമ്പഴം അറുക്കാനായിട്ട് വരുന്നു.
21 വയസ്സിലേന്ത് വരച്ച് പഠിച്ച് 28, 29, 30 വയസ്സ് വരയ്ക്കും അവിടെ കാച്ച് ഇന്നും ചില പേർ എന്നാ കൂടെ ചെയ്യലാ അത് ഫസ്റ്റ് ഫ്രൂട്ട കൂടെ ഇന്നും തിങ്ങില.
ചില മാതാപിതാക്കൾ അങ്ങനെ ഈ 28, 27 വയസ്സ് ആ പൂത്ത് നിൽക്കുന്ന കായ്ച്ചു നിൽക്കുന്ന ആ മാമ്പഴത്തിൽ നിന്ന് ഒരു മാങ്ങ പഴം പോലും മാതാപിതാക്കൾ തിന്നിട്ടില്ല. അപ്പോഴാണ് മരുമകൾ വന്ന് അരിവാളുമായിട്ട് മാമ്പഴമൊക്കെ അറക്കാനായിട്ട് വരുന്നു.
കല്യാണം ആയിടുച്ചു
ഇപ്പോഴാണ് കല്യാണമായത്.
മാമരം ഇപ്പ മരുമകൾക്ക് സ്വന്തമായിടിച്ചേ.
ഇപ്പോ ഈ മാമരം ഈ മാങ്ങാ മരം മാവ് മരുമകളുടെ സ്വന്തമായി മാറി.
അത് നട്ടത് ആര്?
നട്ടതാരാണ്?
വളർത്തത് ആര്?
വളർത്തിയതാരാണ്?
അത് ഇൻവെസ്റ്റ് പണിത് എവള്?
അതിന് എത്രമാത്രം വെള്ളവും വളവും അധ്വാനവും അതിന്റെ പകൽ ചെലവഴിച്ചു?
എവളോ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ചെലവ് പണി പഠിക്ക വെച്ചത് ആര്?
ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ച് പഠിക്കാൻ പഠിപ്പിച്ചത് ആരാണ്?
ഡേ നൈറ്റ് അത് പരാമർശിച്ചത് ആര്?
പകലും രാത്രിയും ഒക്കെ അതിനെ കാത്തത് ആരാണ്?
ഇന്നിക്ക് സാലറി 40,000, 60,000, 80,000 lakhs. ₹40,000, ₹80,000
മാസ ശമ്പളം, ലക്ഷക്കണക്കിന് ശമ്പളം, വർഷം വർഷ പാക്കേജ്, വർഷ ശമ്പളം, ഇതൊക്കെയാണ് ഇപ്പോ
ഇവളോ പെരിയ മാമരത്തെ പാത്ത്.
ഇത്ര വലിയ ഒരു മാവിനെ നോക്കി
ഇപ്പ വർറ മരുമവ അത് ഡോട്ടർ ഇല്ലാത്ത വീട്ടുക്ക് വർവ അത് മാമരത്തെ ഇപ്പൊ കല്യാണം പണിക്കിട്ടാ.
ആ ഒരു മാവിനെ ഈ മരുമകൾ അങ്ങ് കല്യാണം കഴിച്ചു.
നാം പാത്ത് ഡിസൈഡ് പണുവേ. ഐ വിൽ ഡിസൈഡ് ഹൗ ടു ഗിവ് ഹൗ മച്ച് യു ഗിവ് ടു യുവർ പാരന്റ്സ്. ഐ വിൽ ഡിസൈഡ് ദിസ് ഈസ് മൈ ട്രീ.
ഇത് എന്റെ മരമാണ്. ഇപ്പൊ മരുമോൾ പറയും ഇത് എന്റെ മരമാണ്, ഞാൻ തീരുമാനിക്കും എത്ര മാതാപിതാക്കൾക്ക് കൊടുക്കണം. പോഷയായ ഒരു സ്ത്രീയാണ് നീ അങ്ങനെ പറയുന്നുവെങ്കിൽ.
ഞാൻ ഡിസൈഡ് പണ്ടുവേ,
ഞാൻ തീരുമാനിക്കും, ഇത് എന്റെ മാവാണ്, ഞാൻ തീരുമാനിക്കും.
യാറെ കേട്ടു ഉങ്ങ അമ്മ അപ്പ പണം കൊടുത്തീങ്ക?
ആരോട് ചോദിച്ചാണ് മാതാപിതാക്കൾക്ക് പൈസ കൊടുത്തത്, പണം കൊടുത്തത്?
എനിക്ക് തരീനോ?
എനിക്കറിയണം, എനിക്കത് മനസ്സിലാക്കണം.
ഉങ്ങളുടെ സാലറി എനിക്ക് തരീനോ?
നിങ്ങളുടെ സാലറി എത്രയാന്ന് എന്നോട് പറഞ്ഞേ.
ഉങ്ങളുടെ എ ടി എം കാർഡ് എന്റെ എടുക്കണം?
എ ടി എം കാർഡ് എന്റെ കയ്യിൽ ഇരിക്കണം.
ഉങ്ങളുടെ പേ ബിൽ എനിക്ക് തെരിഞ്ചാവണം?
പേ ബിൽ, ശമ്പള ബിൽ എനിക്ക് കാണണം.
ഇവരുടെയെല്ലാം യോക്ക്,
ഇതെല്ലാം നുഗം ആയിട്ടുള്ള ഭാര്യമാരാണ്.
ഇവരുടെയെല്ലാം സണ്ടക്കാരിയാണ് സ്ത്രീകൾ.
ഇവരെല്ലാം കലഹിക്കുന്ന സ്ത്രീകളാണ്.
ഇവരുടെയെല്ലാം ഒന്നസ വിരുമ്പാതവർ.
ഇവരെല്ലാം അന്യോന്യമുള്ള ഐക്യം ആഗ്രഹിക്കാത്തവരാണ്.
ഇപ്പിടിപ്പെട്ട സ്ത്രീകൾക്ക് ഇരിക്കുന്നതാണ് പിള്ളേകൾക്ക് അത് പ്രോമിസ് എല്ലാം കിടയാത്.
ഇങ്ങനെയുള്ള സ്ത്രീകൾക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ വാഗ്ദത്തങ്ങളൊന്നും അവർക്ക് ആപ്ലിക്കബിൾ അല്ല. അവരെ സംബന്ധിച്ചോളം അത് അവരുടെ വാഗ്ദത്തങ്ങളല്ല.
മരുമകളെ നീ യാർ? ഉന്നുടെ തായ് തഹപ്പനുക്ക് അവരുടെ തായ് തഹപ്പനുക്ക് ചെയ്യറത്തുക്ക് മുടി മുടുകറത്തുക്ക് നീ യാർ?
അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ തടയാനായിട്ട് നീ ആരാണ്?
അത് മാങ്കുട്ടയെ വിതച്ചത് യാർ?
ആ മാവിന്റെ വിത്ത് വിതച്ചത് ആരാണ്?
വളർത്ത് ആളാക്കി എനിക്ക് പഠിക്ക വെച്ച് ലക്ഷ ലക്ഷമാ കുട്ടിക്കരുത് തായ് തഹപ്പനില്ല നീ?
വളർന്ന് പഠിച്ച് ഈ രീതിയിൽ ഇപ്പോൾ നല്ല ശമ്പളവും വാങ്ങിയിരിക്കുമ്പോ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നീയാണ്, മാതാപിതാക്കളല്ല.
അന്തേടത്തിലെ ആണ്ടവരേ ധാരാളമാർക്കണോ തായ് തപ്പണ പോലെ ഗണം പണ്ണോ അവങ്ങളെ?
ആ സമയത്ത് വളരെ ധാരാളിത്വത്തോടെ തുറന്ന ഹൃദയത്തോടെ സ്വന്തം മാതാപിതാക്കളെ പോലെ അവരെ ബഹുമാനിക്കാനായിട്ട് നിങ്ങൾ അഭ്യസിക്കണം.
ഇനി സഹോദരികൾ സഹോദരൻ പുരുഷന്മാരുടെ ആലോചനയ്ക്കാ വരാങ്ങ.
ഇന്ന് പല സഹോദരന്മാരും അവർക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് അടുക്കൽ വരാറുണ്ട്.
ബ്രദർ, വൈഫുക്ക് എപ്പി നാൻ മറച്ച് എന്നുടേ തായ് തകപ്പിന് കൊടുക്ക വേണ്ടി സൂനിലെ നാ മറയ്ക്കവാ അപ്പിങ്ങറാർ മറച്ച് എൻ തായ് തകപ്പിന് ഞാൻ ചെയ്യവാ അപ്പിങ് കേക്കറാർ.
അവര് ചോദിക്കുന്ന സഹോദരന്മാര് എനിക്ക് മാതാപിതാക്കൾക്ക് കുറച്ച് പൈസ കൊടുക്കണമെന്നുണ്ട്, അവര് ഭാര്യ അറിയാതെ ഞാൻ കൊടുക്കട്ടെ, ഭാര്യക്ക് ഇഷ്ടമല്ല, ഭാര്യ അറിയാതെ കൊടുക്കട്ടെ, എന്താ ചെയ്യേണ്ടത്?
ബ്രദർ മറച്ചേ സെഞ്ചുരിക്കട്ടെ.
ഞാൻ പറഞ്ഞു, ബ്രദറെ അങ്ങനെയാണെങ്കിൽ അറിയാതെ അങ്ങ് ചെയ്തോളൂ,
അത് എനിക്ക് പാവമാ അപ്പിണ്ടാര്.
അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ അങ്ങനെ പറയാതെ ചെയ്ത അത് പാവമാണോ?
ഏ പുരുഷനെ അത് പാവമാർന്ന ഏ അക്കൗണ്ടിൽ ഞാൻ
പറഞ്ഞു, അയ്യോ പുരുഷ, അയ്യോ ഭർത്താവേ, താങ്കൾക്ക് അത് പാവമാണെന്ന് തോന്നുന്നെങ്കിൽ ആ പാവത്തിന്റെ ഭാരം ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങൾ കൊടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞു.
ഓക്കെ, അന്ത ഏരിയ മാത്രമല്ല,
ആ ഒരു മേഖല മാത്രമല്ല,
ഇന്നൊരു യോക് സിസ്റ്റർ കാണിക്കണേ,
മറ്റൊരു നുഗ സഹോദരിയെ ഞാൻ കാണിക്കാം.
പുരുഷനെ ഹൈജാക്ക് പണ്ടവങ്ക
ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഭാര്യ,
കിഡ്നാപ്പ് പണ്ടവങ്ക
ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോവുക, കിഡ്നാപ്പ് ചെയ്യുക.
ലോത്തിനുടേ മണവി,
ലോത്തിന്റെ ഭാര്യ അപ്രകാരമുള്ള ഒരു ഭാര്യയായിരുന്നു.
ദാറ്റ്സ് ദ പ്രോബ്ലം,
അതൊരു പ്രശ്നമാണ്.
അവനുടേ ലോത്തിനുടേ മണവിയാണവൽ തന്നുടേ ഗോഡ്ലി അങ്കിളോടെ സേര ഉടാമലേ പാത്തുകിട്ട.
ലോത്തിന്റെ ഭാര്യ ദൈവഭക്തനായ ലോത്തിന്റെ അമ്മാവനോട് അടുക്കുന്നതിന് എപ്പോഴും ഒരു തടസ്സമായിരുന്നു.
അത് ഗോഡ്ലി അവനക്ക് ഏക്കാൻ എന്തോ ഞാൻ ഇപ്പൊ എന്ത സൂനിലെ ഇപ്പൊ ഞാൻ കാര്യങ്ങൾ എപ്പി പോകുത് കാര്യങ്ങൾ ചെയ്ത് പോകുത് വരുന്ന തടുമാറുന്ന സമയത്തെല്ലാം അങ്കിൾട്ട് പോകലാമാ അപ്പൊ യോസിക്കിற അളവുക്ക് കൂടെ യോസനെ വരക്കൂടാതെ പിടിക്ക് അവളുടെ ഡോമിനേഷൻ ഇരുന്നത് മേലെ.
ലോത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു ആലോചന ഉള്ളപ്പോ ലോത്തിന്റെ ഉള്ളിൽ എന്റെ അമ്മാവനായ എബ്രഹാമിനോടൊന്ന് ചോദിക്കണം എന്നൊരു താല്പര്യം വരുമ്പോഴേക്കും എബ്രഹാമിന്റെ അടുത്തേക്ക് പോകാതെ അവനെ അപ്പോൾ തന്നെ തടയുന്ന ലോത്തിന്റെ ഭാര്യ.
ആണാൽ ഇന്ത് അബ്രഹാം പാവം അവൻ മേലെ അവൻ എവ്വളവ് ദൂരം പോണാലും അവൻ മേലേ ഇരിക്കാർ അവൻ മേലെ കരിസിനാവേ ഇരിക്കാർ.
എന്നാൽ എബ്രഹാം എത്ര നല്ല ഹൃദയത്തോടെ എത്ര ദൂരം ലോത്ത് മാറിപ്പോയാലും വീണ്ടും എങ്ങനെയെങ്കിലും ലോത്തിനെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എബ്രഹാം.
ഞാൻ വളർത്തിട്ടല്ലേ, ഞാൻ തന്നെ വളർത്തേ,
ഞാനല്ലേ ഇവനെ വളർത്തിയത്.
അയ്യോ ഇവൻ കടത്തപ്പെട്ട് ചെറു പിടിച്ചിട്ട് പോറാങ്ങളേന്ന് ഉടനെ പതിരി പോയി അവിടെ കൊണ്ടുവന്നാർ.
അവനെ ഇതാ രാജാവ് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു, എങ്ങനെയെങ്കിലും അവനെ പോയി യുദ്ധം ചെയ്ത് തിരിച്ചുകൊണ്ടുവരണം എന്ന് പറഞ്ഞ് അവരുടെ പുറകെ പോകുന്നു.
അവന് അവനുടെ ദേശത്തേക്ക് വാനത്തിലെന്ത് കന്തകം അക്കിനി വരപ്പോത് ന്യായത്തിരിപ്പ് വരപ്പോകുന്ന പരിതപിച്ച് ഒരു പത്ത് പേർക്കാകാം കെഞ്ചാം.
അവന്റെ അവനായിരിക്കുന്ന നാട്ടിൽ അതാ സ്വർഗത്തിൽ നിന്ന് ഗന്ധകവും അഗ്നിത്തീയും ഒക്കെ വരുന്നു എന്ന് കേട്ട ഉടനെ എബ്രഹാം അവന് വേണ്ടി പക്ഷപാതം ചെയ്ത് പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കരുതേ എന്ന് ദൈവത്തോട് വാദിക്കുന്നു.
അണ്ടവരെ നാ വളത്ത പുള്ളിയാച്ചേ, നാ വളത്ത പുള്ളിയാച്ചേ, തവരി പേടക്കൂടാതെ തവരി പേടക്കൂടാതിന് അങ്കിളായിപ്പിള്ള ഗോഡ്ലി അങ്കിൾ.
ദൈവമേ എങ്ങനെയെങ്കിലും അവൻ അവന് വീണു പോകരുത്, തെറ്റിപ്പോകരുത്, നശിച്ചു പോകരുത് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ഹൃദയമുള്ള എബ്രഹാം.
ആണാൽ ലോത്തിന് ചാൻസേ കിടക്കില്ല.
എന്നാൽ ലോത്തിന് എബ്രഹാമിനോട് അടുക്കുവാനുള്ള ഒരു അവസരം പോലും ലഭിച്ചില്ല.
അവരുടെ മണിവിയാണവൽ ലോത്തോടെ ലോത്ത് ഗോഡ്ലി അങ്കിൾ അബ്രഹാമോടെ അറ്റാച്ച് പണ്ണാമ അപ്പടി എവ്വളവുക്ക് എവ്വളവ് ഡിറ്റാച്ച് പണ്ണുമോ അപ്പടിയേ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ പണിയേ വെച്ചിരുന്നവ.
ലോത്ത് തന്റെ ദൈവഭക്തനായ അമ്മാവനോട് അടുക്കുന്നതിന് തടഞ്ഞ് 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 എപ്പോഴും എബ്രഹാമിൽ നിന്നും ദൂരെ സൂക്ഷിച്ചിരുന്നു ലോത്തിനെ ഈ ഭാര്യ.
അരുമയാണ് സഹോദരിമാരുകളെ,
പ്രിയ സഹോദരിമാരെ,
ലോത്തിൻ മണവിയെ നിനത്തുകൊള്ളുങ്ങൾ,
ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്ന് ദൈവവചനം പറയും.
വേദവസനം സൊല്ലുതാ പുരുഷനെ ഉൻ തായ് തകപ്പനെ പിരിന്തിരുൻ വേദം സൊല്ലുത്.
ഭർത്താവ് തന്റെ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞിരിക്കണം എന്ന് ദൈവവചനം പറയുന്നു.
അവൻ പിരിഞ്ഞുതാ എടുക്കാൻ റൈറ്റ്,
അവൻ അപ്പനെയും അമ്മയും വിട്ടാണ് ഇരിക്കുന്നത്.
ആണാൽ അവരുടെ ഗണപ്പെടുത്തവോ അവരുടെ വിസാരിക്കവോ അവർക്ക് ചെയ്യ വേണ്ടിയ കടമയോ ചെയ്യ വേണ്ടാന്ന് സൊല്ലല.
എന്നാൽ ദൈവവചനത്തിൽ തന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കരുതെന്നോ അവർക്ക് ചെയ്യേണ്ടത് ചെയ്യരുതെന്നോ എന്നും ദൈവവചനത്തിൽ പറയുന്നില്ലല്ലോ.
അന്തിടത്തിൽ ലോത്തിൻ മണിവിയായി നാം മൃദ്ര വേണ്ട.
ആ സാഹചര്യങ്ങളിൽ ലോത്തിന്റെ ഭാര്യയെ പോലെ നിങ്ങൾ ആയിരിക്കുവാൻ പാടില്ല. ഇങ്ങനെ ഈ അടിസ്ഥാനത്തിൽ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു.
കോർലിംഗ്സ്,
ഇങ്ങനെയുള്ള വഴക്കുകൾ,
നമ്മുടെ വഴക്കുകളെല്ലാം ഇവിടെ മാംസത്തോട് രക്തത്തോട് ചെയ്യുന്നാൽ നാം സാത്താനോട് കൂടെ എത്തിനിക്ക മുടിയില്ല.
ഇങ്ങനെ ജഡ രക്തങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് ഈ കുടുംബങ്ങൾക്ക് കഴിയുന്നില്ല.
ഓക്കെ, നാം നീതിമൊഴികളുടെ ഇന്നൊരു മണിവിയെ കാണിക്കുന്നു. നീതിമൊഴികളുടെ പുസ്തകം 31-ാം അധികാരം.
സദൃശവാക്യങ്ങളിൽ ഞാൻ മറ്റൊരു സ്ത്രീയെ കുറിച്ച് നാം വായിക്കുന്നു. 31-ാം അധ്യായം.
അവൾ തൻ വാഴ്നാളിൽ തൻ ഉയിരോടിക്കുന്ന നാളെല്ലാം തൻ പുരുഷനുക്ക് നന്മയെ ചെയ്യാൻ 12-ാം വാക്യത്തിൽ വാസിക്കാം.
അവിടെ നാം 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും തന്റെ ഭർത്താവിന്റെ തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു.
തൻ വാഴ്നാളെല്ലാം അവൾക്ക് തീമയല്ല നന്മയേ ചെയ്യാൻ.
അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു.
നിറയ നന്മകൾ ഇരിക്ക്
അവിടെ ഒത്തിരിയും നന്മകളുണ്ട്.
ഞാൻ ഒരു നന്മയും ഞാൻ ചൊല്ല വരുമ്പോകുന്നത്,
ഞാൻ ഒരു നന്മ മാത്രം പറയട്ടെ.
നല്ല ഗുണശാലിയാണ് മണിവിയാണ് അവൾ.
നല്ല ഗുണശീലമുള്ള നല്ല സ്വഭാവമുള്ള ഒരു ഭാര്യ.
തൻ പുരുഷനെ
തന്റെ ഭർത്താവിനെ
കടനുക്ക് ആളാക്ക വിടമാട്ടാൽ.
നല്ല ഒരു ഭാര്യ ഒരിക്കലും തന്റെ ഭർത്താവ് കടം മേടിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയില്ല. അവനെ എപ്പോഴും എങ്ങനെയെങ്കിലും കടം മേടിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തും.
പുരുഷൻ കടനാളിയായിരുന്നാലും ഇവ ഇഴുത്തു പിടിക്കുന്നവ.
എങ്ങനെയെങ്കിലും ഭർത്താവിന് കടമുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ആ കടം വീട്ടുവാനായിട്ട് ഭാര്യ ഉത്സാഹത്തോടുകൂടെ ആ കാര്യത്തിൽ നിന്ന് അവനെ സ്വതന്ത്രനാക്കുവാനായിട്ട് ശ്രമിക്കുന്നു.
അവൾ നല്ല ഗുണശാലിയാണ് സ്ത്രീ.
അവൾ ഒരു നല്ല ഭാര്യയാണ്, നല്ല ഗുണശീലമുള്ള നല്ല ശീലമുള്ള ഒരു സ്ത്രീയാണ്.
പുരുഷനുടേ നിലയെ തെരഞ്ഞെടുക്കുക,
ഭർത്താവിന്റെ അവസ്ഥയെ മനസ്സിലാക്കുന്നവൾ.
നമ്മളുടെ വരവ് എന്നാണ് തെരഞ്ഞവൾ,
നമുക്ക് എത്രമാത്രം വരുമാനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവൾ.
അത് വരവുക്ക് തകുന്ന ചെലവ് പണുകവൾ,
ആ നമുക്കുള്ള വരുമാനത്തിനനുസരിച്ച് ചെലവാക്കുവാൻ അറിയുന്ന ഒരു സ്ത്രീ.
അത് കുടുംബത്തെ ബുദ്ധിശാലിത്തനമായി നടത്തുകവൾ,
വളരെ ബുദ്ധിയോടുകൂടെ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുന്ന സ്ത്രീ.
അവൾ അപ്പടിപ്പെട്ട മണിവിയാണോ, ഗുണശാലിയാണോ മണിവിയാണോ,
അങ്ങനെയുള്ള ഭാര്യ അവൾ നല്ല സ്വഭാവമുള്ള ഒരു ഭാര്യയാണ്.
അപ്രിയമാണ് അവരുടെ ഇന്ന നാട്ടിൽ എനിക്ക് കടൻ അപ്പിങ്ങനെ സർപ്പന്റ് ബൈറ്റ് ഇന്നിക്ക് നിറയെ പേർ കടിച്ച് ഇന്നിക്ക് പാമ്പിനാൽ കടിപ്പെട്ടവരുടെ ഏരാളം.
ഇന്ന് അനേക കുടുംബങ്ങളിൽ അനേക വീടുകളിൽ ഈ കടം എന്ന പാമ്പിന്റെ കടിയേറ്റ് വിഷമിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്.
ക്രെഡിറ്റ് കാർഡ് പയൻപെടുത്തി എവ്വളവ് പേർ പാമ്പ് കടിപ്പെട്ടിരിക്കാൻ, നിറയെ പേർ പാമ്പ് കടി വാങ്ങിയിരിക്കാം.
ഇന്ന് അനേക കുടുംബങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആ ക്രെഡിറ്റ് കാർഡിലൂടെ പാമ്പിന്റെ കടിയേറ്റ് വേദനിക്കുന്ന അനേക ആൾക്കാരുണ്ട്.
പ്രിയമാണവരുടെ, അന്ന് നാട്ടിൽ ഞാൻ 1986-87 സത്യം കേട്ടവനാണ്.
1986-87 കാലഘട്ടത്തിൽ ഈ സത്യം കേട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ.
അന്ന് നാട്ടിൽ സഹോദരൻ സഹരിയാപ്പൂനൻ കറ്റുകൊടുത്ത പാഠങ്ങൾ അതെല്ലാം.
അന്ന് ആ കാലഘട്ടത്തിൽ സഹോദരൻ സാക്പൂനൻ ഞങ്ങളെ പഠിപ്പിച്ച ചില പാഠങ്ങളാണിത്.
അന്ന് നാളെ കറ്റുകൊടുത്തത് സേവ് നൌ ബൈ ലേറ്റർ.
അദ്ദേഹം അന്ന് പറഞ്ഞു, നീ ഇപ്പോൾ നിനക്ക് ഉള്ള എന്തെങ്കിലും പണം ഉണ്ടെങ്കിൽ നീ അത് സ്വരൂപിച്ച് വെക്കുക, പിന്നീട് നിനക്ക് ആവശ്യമുള്ളപ്പോൾ പിന്നീട് മേടിക്കാം.
എനിക്ക് അവിടെ ഉൾട്ട അവിടെ ഉൾട്ട.
ഇന്ന് അതിന് നേരെ വിപരീതമായിട്ടാണ് ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നത്.
ഇന്നേക്ക് വാങ്ങിക്കാൻ നാളേക്ക് കൊടു.
അവർ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ പൈസയൊന്നും കൊടുക്കണ്ട, ഇന്ന് നിങ്ങൾക്ക് വാങ്ങാം, പൈസ പിന്നെ നിങ്ങൾ തന്നാ മതി എന്നാണ് ഇന്നത്തെ ഈ കൺസ്യൂമർ ലോകം പറയുന്നത്.
എല്ലാം
ലോണിലൂടെ കിട്ടും.
1000 രൂപ കൊടുത്തിട്ട് ഒരു ഹീറോ ഹോണ്ട തീട്ട് വരലാം.
1000 രൂപ കൊടുത്താൽ മതി, ഹീറോ ഹോണ്ട ബൈക്കുമായിട്ട് വീട്ടിൽ വരാം.
ഒരു 10000 രൂപ കെട്ടിട്ട് ഒരു കാർ തീട്ട് വന്നല്ലാം.
10000 രൂപ കൊടുത്താൽ മതി, കാറുമായിട്ട് വീട്ടിൽ വരാം.
ഇമ്മ പണത്തെ വെച്ചിട്ട് ഒരു പെരിയ വീട്ടിലേ പ്ലാൻ പോലാം.
കയ്യിൽ കുറച്ച് പൈസ വെച്ചു, പക്ഷെ വലിയ വീടിനാണ് ഇപ്പൊ പദ്ധതി ഇടുന്നത്.
എല്ലാം അവിടെ കൈമേലെ ഇരിക്കണിക്ക്.
ഇന്ന് എല്ലാം കൈയിനടുത്തുണ്ട്, കൈവിരലുകൾക്ക് തുമ്പിനടുത്താണ്. ഉടനെ പോയി വേണമെങ്കിൽ മേടിക്കാം.
യേശു ക്രിസ്തുവിന്റെ ഒരു ഫോർമുല,
യേശു ക്രിസ്തുവിന്റെ ഒരു സൂത്രവാക്യം ഞാൻ നിങ്ങളോട് പറയട്ടെ.
എൻ വേല ഇന്നും വരവില്ലേ.
യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല.
എൻ വേല ഇന്നും വരവില്ലേ.
എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല.
വാഴ്നാളെ നിറയെതിരോ പേശിച്ചായിരുന്നു വാർത്തയെ.
തന്റെ ജീവിതകാലത്ത് പല സമയങ്ങളിൽ യേശു ക്രിസ്തു ഈ വാക്യം ഈ ഇപ്രകാരം പറഞ്ഞു.
ആണ്ടവരെ, എനിക്ക് ഇത് നേരം ഇത് വീട് വാങ്ങുന്നതിനുകൂടി ഇടം വാങ്ങുന്നതിനുകൂടി നേരം കിടയാതെ.
ഇപ്പോൾ എനിക്ക് ഈ സ്ഥലം വാങ്ങാനുള്ള സമയമായിട്ടില്ല.
ഇത് വീട് കട്ടുകരുതുക്കൊണ്ടാണ് സമയമല്ലത്.
ഇപ്പോ ഞാൻ വീട് ഉണ്ടാക്കാനുള്ള ഒരു സമയമല്ല. ഇപ്പോ
ഫോർ വീലർ വാങ്ങുന്നതുകൂടിയാണ് സമയമല്ലത്.
ഇപ്പോ കാറ് വാങ്ങാനുള്ള സമയമായിട്ടില്ല.
വാഷിംഗ് മെഷീൻ വാങ്ങുന്നതുകൂടി സമയമില്ല.
വാഷിംഗ് മെഷീൻ മേടിക്കാനുള്ള സമയം ഇപ്പോഴായിട്ടില്ല.
ആവിക്കുരിയവർകൾ,
ആത്മീകരായ സഹോദരങ്ങൾ,
ഇന്റെ ഇടത്തിലെ മണിവിയാണവൾ കൂടെ സപ്പോർട്ട് പണിടോ.
ഭാര്യ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ സഹായിക്കുവാനായിട്ട് കഴിയും.
അവൾ ഗുണശാലിയാണ് മണവി.
അങ്ങനെയുള്ള ഭാര്യ ഒരു നല്ല സൽസ്വഭാവിയായ ഭാര്യയാണ്.
എത്ര വർഷമാണ് തന്നെ, എത്ര വർഷങ്ങളാണാൽ തന്നെ,
എത്ര ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞാലും സാരമില്ല.
എൻ മണവിക്കായി ഞാൻ ദേവനെ സ്തോത്രിക്കുകയാണ്.
ഞാൻ എന്റെ ഭാര്യയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു.
എന്നുടേ പിള്ളേൾക്കായി ഞാൻ ദൈവനെ സ്തോത്രിക്കുന്നു.
എന്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു.
ദൈവനുടെ ഇറക്കം,
ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ.
ഞങ്ങൾ തിരുച്ചബയിൽ കറ്റുകൊണ്ടത്,
ഞങ്ങൾ ദൈവസഭയിൽ ഞങ്ങൾ അഭ്യസിച്ച കാര്യങ്ങൾ,
ഞങ്ങൾ തിരുമണമായി,
ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ്
3 വർഷം കഴിച്ച് ഗ്രൈൻഡർ വാങ്ങണം.
3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഗ്രൈൻഡർ വാങ്ങിയത്.
10 വർഷം കഴിച്ച് മിക്സി വാങ്ങണം.
10 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മിക്സി വാങ്ങിയത്.
12 വർഷം കഴിച്ച് ഗ്യാസ് സ്റ്റോവ് വാങ്ങണം.
12 വർഷം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ഞങ്ങൾ ഗ്യാസ് സ്റ്റവ് വാങ്ങിയത്.
25 വർഷം കഴിച്ച് ഫ്രിഡ്ജ് പാത്രം.
25 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്രിഡ്ജ് കണ്ടത്.
28ാമത് വർഷത്തിൽ വാഷിംഗ് മെഷീനെ പാത്രം.
28ാമത്തെ വർഷമാണ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ കണ്ടത്.
എന്നോട് പെരുമിക്കാ സ്വല്ലേ,
ഞാൻ എന്നെ തന്നെ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുകയല്ല,
എൻ മണവിക്കാനാണ് സ്തോത്രിക്കുന്നത്.
ഞാൻ എന്റെ ഭാര്യയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു.
എവളോ നാട്കൾ,
എത്ര നാളുകൾ,
ഞാൻ ഗവൺമെന്റ് സാലറി വാങ്ങുന്നവൻ,
ഞാൻ ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയാണ്.
എല്ലാത്തിലും EMI പോലാം.
എനിക്ക്
ബാങ്ക് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് EMI ഞാൻ പോലാം.
ബാങ്കില് എനിക്ക് ഇൻസ്റ്റാൾമെന്റ് പ്രകാരം EMI വെച്ച് എനിക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം.
ഇങ്ക EMI,
അവിടെ EMI,
ഇങ്ക EMI,
ഇവിടെ ഇൻസ്റ്റാൾമെന്റ്,
ഇങ്ക EMI,
അവിടെ ഇൻസ്റ്റാൾമെന്റ്.
സ്വത്തുക്കിന് ലാറ്റി അടിക്കരുതാ.
എല്ലായിടത്തും ഞാൻ ഇങ്ങനെ EMI എടുത്ത് പിന്നെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പിന്നെ ലോട്ടറിക്കായി കാത്തിരിക്കണോ?
അപ്പൊ കയ്യേന്തരും പോയി മനസ്സിട്ട് നീ 1000 രൂപ കൂടെ, നീ 2000 രൂപ കൂടെ, നീ 10000 രൂപ കൂടെ.
അത് കഴിഞ്ഞ് മറ്റുള്ള ആളുകളുടെ അടുത്ത് പോയി കൈ നീട്ടണം. നീ എനിക്ക് 1000 രൂപ, എനിക്കൊരു 10000, 10000 രൂപ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും.
ഷെയ്ം ടു ആർ ക്രിസ്ത്യാനിറ്റി.
നമ്മുടെ ക്രിസ്തീയത്വത്തിന് അതൊരു നാണക്കേടാണ്.
കയ്യേന്തരുത്, കയ്യേന്തര പഴക്കം, ഷെയ്ം.
നമുക്കിങ്ങനെ പോയി ആളുകളുടെ മുമ്പിൽ കൈനീട്ടി കടം ചോദിക്കുന്നത് അതൊരു നാണക്കേടായ ദൈവത്തിന്റെ നാമത്തിന് തന്നെ നിന്നയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
റിലേഷൻഷിപ്പ് പോയി കൈയേന്തരുത്, ഷെയ്മ്.
ബന്ധുക്കളുടെ മുമ്പാകെ പോയി കൈനീട്ടുന്നത് അത് ലജ്ജാകരമായ കാര്യമാണ്.
ആബ്രഹാം പഴയ ഉടൻപിടിക്കേണ്ട ആബ്രഹാം നമുക്ക് മുന്നോടിയാണ്.
പഴയ നിയമത്തിൽ ജീവിച്ച ഏബ്രഹാം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മാതൃകയാണ്.
ഇവൻ പാത്ത് സോദോമിൻ രാജാ കൊടുത്ത് അബ്രഹാം ഐശ്വര്യമാക്കിനെ എന്ന് ചൊല്ലാതെ പിടിക്ക് ഒരു തോൽ വാർ കൂടെ എനിക്ക് വേണ്ടാന്ന് ചോട്ടു വന്ന.
സോദോം രാജാവ് നൽകിയിട്ട് എന്നെ ധനവാനാക്കി എന്ന് പറയാതിരിക്കുവാനായിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഒരു ചെരുപ്പിന്റെ വാർ പോലും ഞാൻ വാങ്ങുകയില്ല എന്നാണ് അബ്രഹാം പറഞ്ഞത്.
വേണ്ട, എനിക്ക്
എനിക്ക് വേണ്ട.
പുർലാസ് ഇല്ലാത്ത മനുഷ്യൻ,
അദ്ദേഹം പണസ്നേഹമില്ലാത്ത മനുഷ്യനായിരുന്നു.
അബ്രഹാം കാണ്ടൂർ എന്നെ ചൊന്നാർ അപ്പടിന്നാ.
അബ്രഹാമിനോട് ദൈവം എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ?
പാരഡൈസ് പേര് അബ്രഹാമിനുടേ ലാപ് അപ്പടിന്റാർ. പാരഡൈസ് വന്ന് ലാപ് ഓഫ് അബ്രഹാം. പാരഡൈസ്
പറദീസ എന്ന് പറയുന്നത് എബ്രഹാമിന്റെ മടി എന്നാണ് നമ്മളെ ദൈവവചനത്തിൽ.
അബ്രഹാമിന്റെ മടി അവിടെ ഞാൻ ചൊല്ലപ്പെട്ടിരിക്ക അപ്പടിന്നാ.
എന്തുകൊണ്ടാണ് എബ്രഹാമിന്റെ മടി എന്ന് അവിടെ പരാമർശിച്ചിരിക്കുന്നത്?
അവൻ വാൾനാൾ ഫുള്ള ദൂരത്തെ പാത്ത് പിഴച്ചവൻ, ദൂരമായി അത് നമ്പി കണ്ട് 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 അത് അണയത്തു കൊണ്ടവനവൻ.
എബ്രഹാം താനൊരു പരദേശിയായി ജീവിച്ച് താൻ ആ വാഗ്ദത്തത്തെ ദൂരവേ ദർശിച്ച് എപ്പോഴും തന്റെ ഹൃദയത്തിൽ ആ ഒരു വാഗ്ദത്വം തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് പറദീസയെ പോലും എബ്രഹാമിന്റെ മടി എന്നാണ് പറയുന്നത്.
അവനുക്ക് ലോങ് സൈറ്റ്. അവനുക്ക്
അവനൊരു ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു.
ആണ് ലോത്തുക്ക് ഷോർട്ട് സൈറ്റ്.
എന്നാൽ ലോത്തിന് അവന് ഹ്രസ്വദൃഷ്ടിക്കാരനായിരുന്നു.
ഇത് ഇത് ഷോർട്ട് സൈറ്റ് പ്രോബ്ലം ഉള്ളത് കണ്ണാടി.
ഈ കണ്ണാടി ഇത് ഷോർട്ട് സൈറ്റ് പ്രശ്നമുള്ള കണ്ണാടി വെക്കുന്ന കണ്ണാടിയാണ്.
എനിക്ക് ദൂരൊക്കെ പാത്രുവേ, ആണോ ഇത് കറക്റ്റ് ആണ് പാക്ക മുടിയാത്.
എനിക്ക് ദൂരെ കാണുവാനായിട്ട് കഴിയും, എനിക്ക് എന്നാലും അടുത്ത് ശരിക്ക് കാണാനായിട്ട് പറ്റുകയില്ല.
ചില പേർക്ക് ഇന്ത്യ പ്രോബ്ലം ഇരിക്കും, കിട്ടക്കുള്ളത് ഈസിയാ പഠിച്ചിടുവാങ്ങ, ദൂരമാ തിരിയാതെ.
എന്നാൽ ചിലരെ സംബന്ധിച്ചോളം അവർക്ക് അടുത്തുള്ളത് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും, പക്ഷെ ദൂരെയുള്ളത് ശരിക്ക് കാണാനായിട്ട് പറ്റില്ല.
ഇതിൽ രണ്ട് പ്രോബ്ലംസ് ഇരിക്കും, ലോങ് സൈറ്റ് ഉണ്ട്, ഷോർട്ട് സൈറ്റ്.
ഇതില് രണ്ട് കാര്യങ്ങളുമുണ്ട്, ഷോർട്ട് സൈറ്റ്, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി.
അബ്രഹാം ലോങ് സൈറ്റ്.
അബ്രഹാമിന് ലോങ് സൈറ്റ് ആയിരുന്നു, അവന് ദൂരെയുള്ളത് കാണുവാൻ കഴിയുമായിരുന്നു.
അവൻ റൊമ്പ മേലാണവയിലെ തേടി നാടി ഇത് ഭൂമിയിലെ അന്യനും പരദേശിയുമായി വാഴ്ന്നവൻ.
അവൻ ഉന്നതമായത്, ദൂരെയുള്ളത്, ആ കാര്യങ്ങളെ അവൻ നോക്കിക്കൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എബ്രഹാം.
അവരുടെ വീട്ടിൽ രണ്ട് ദൂതരുകൾ, 3 പേര് ആണ്ടവരായി കത്തറും 2 ദൂതരുകൾ വീട്ടിൽ വന്നാങ്ക. സായന്ത്രം മതിയോ 12:30 വന്നാങ്ക.
ഒരു ദിവസം ഉച്ചയ്ക്ക് 12:30 കർത്താവും 2 ദൂതന്മാരും കൂടി അവന്റെ വീട്ടിലേക്ക് വന്നു.
കൊഞ്ഞ പാക്കീങ്ങളാ ലുക്ക ആദ്യാമും 18ാം അധികാരം.
ഉൽപ്പത്തി പുസ്തകം നോക്കണോ?
ആദ്യാഗമം 18ാം അധികാരം.
ഉൽപ്പത്തി പുസ്തകം 18ാം അധ്യായം
മതിയോ 12:00
അവിടെ ഉച്ചയ്ക്ക്
பதினெட்டாம் அதிகாரம், அவன் பகலின் உஷ்ண வேளையிலே கூடார வாசலில் உட்கார்ந்திருந்தார்.
அப்படி நாம் வாசிக்கிறது, அவன் வெயில் உரைச்ச போல் கூடார வாதல்கள் இருக்கிறாயிருந்த.
தன் கண்களை ஏறெடுத்து பார்க்கும் போது
அப்படியே இங்கிலீஷிலும் இங்கே the heat of the day, உச்ச வெயில் உரைச்ச போல், வெயில் உரைச்ச சமயத்து, அதே உச்ச சமயத்து
மூன்று புருஷர்கள் வந்தார்கள்.
அப்படியே அவன் தலைபோக்கி நோக்கிய போல் மூணு புருஷன்மார்,
ஒன் இஸ் லார்ட், லார்ட் காட், ஒன்னு கர்த்தர், இன்னும் ரெண்டு பேர் தேவனுடைய தூதர்கள்.
அப்படியே ஒன்னு கர்த்தாவ், மற்றது ரெண்டு தூதன்மார்.
ஓகே, அவர் உடனே ஆண்டவர் அவருடைய வீட்டு சுச்சுவேஷன் கொஞ்சம் கவனிங்களேன். யாருடைய சுச்சுவேஷன், ஆப்ரஹாமுடைய வீடு எப்படி இருக்குன்னா, ஒரு கூடாரம் தான், ஒரு கனாப்பி, ஒரு டென்ட், அந்த டென்ட்டுக்குள்ள புருஷம் முன்னாடி படுக்கலாம், வேற யாரும் உள்ள இருக்க முடியாது.
அப்ரஹாமின் வீடினை குறித்து நீங்கள் சிந்திக்க, அப்ரஹாம் அவன் ஒரு கூடாரம் அடிச்சு அவிட தாமசிக்கையாண. ஆ கூடாரத்தினுள்ளில் ஈ அப்ரஹாமும் பாரியும் அவருக்கு ரெண்டு பேருக்கும் அவிட தாமசிக்காம்.
ஏத்தாப்புல ஒரு மாமரம் இருக்குன்னு வச்சுங்க, ஒரு மேங்கோ ட்ரீ இருக்கு,
அதன் அப்புறத்தை அடுத்து ஒரு ஒரு மாவுண்டு.
என்ன ஒரு அந்யோன்யமா, ஆண்டவரே நீங்க அப்படியே இந்த ரெஸ்ட் எடுங்க, உள்ளார அழைச்சிட்டு போய் குடுக்கறதுக்கு ரெஸ்ட் இல்ல, பெட்ரூம் இல்ல, ஏசி இல்ல, இன்வெர்டர் இல்ல, ஆல் அவுட் இல்ல, நத்திங், நகிகை. அப்ரஹாம் வீட்டுல நகிகை.
அப்ரஹாமின் வீட்டில் இங்கோட அகத்தேக்கு கொண்டு போய் கொடுக்கானாய்ட்டு அவிட ஏசியோ அவிட ஒரு சௌகரியங்களும் இல்ல, ஒன்னும் இல்ல ஆ வீட்டின் அகத்து.
ஆண்டவர் சொல்றார், அந்த மரத்தடியில படுத்துங்கப்பா அப்படிங்கிறாங்க. மரத்தடியில கொஞ்சம் ரெஸ்ட் எடுத்துங்க, கொஞ்ச நேரம் தான், கொண்டு வந்துடுறேன் அப்படிங்கிறாரு சாப்பாடு.
அப்படி பரையனும் அப்படியே ஆ மரத்தின் அடியில் அல்பநேரம் ஒன்று விசிரமிக்க, உடனே இப்போ பட்சணம் கொண்டு வர.
ஆறாம் வசனத்தில் வாசிக்கிறோம்,
அப்படி ஆறாம் வாக்கியம்,
தீவிரமாய் கூடாரத்தில் சாரான இடத்துக்கு போய்,
அப்புறம் பெத்தப்பட்டு கூடாரத்தில் சாராவுடைய அடுக்கல் சென்று,
மூணு படி புரோட்டா சுடு அப்படிங்கிறார். புரோட்டா பரோட்டாவா இங்க,
மூணு இடங்களில் மாவு எடுத்து இப்போ பரோட்டா உண்டாக்கு.
சரியான கிளவி, அப்ரஹாம் கிளவி, ஒரு 25 வயசு குமரி கிடையாது, கிளவி கிளவிட்டார், மூணு படி சீக்கிரம் சுடு அப்படிங்கிறார்.
இப்போ இது 25 வயசுள்ள ஒரு யுவதியோட அல்ல பரையிறது, நல்ல பிராயமுள்ள ஒரு விருத்தையோடான அப்ரஹாம் பரையிறது, மூணு இடங்களில் மாவு எடுத்து குழைச்சு பரோட்ட உண்டாக்க
தலையில் அடிச்சுக்கலாம்.
உடனே சாரா எந்தா ஈ மனுஷன் பரையிறது பரஞ்சு தன் தலையில ஒன்னும் அடிச்சில்ல,
வீட்டுல அவ்வளவு சர்வன்ட்ஸ் இருக்காங்க, போய் கடையில மூணு பிளேட் பிரியாணி வாங்கிட்டு சொல்லுங்க ஏங்க அப்படின்னு தலையில அடிச்சுக்கலாம்.
அவட வீட்டுல வேலைக்காரர் இல்ல, அவட போய் கடையில் போயிட்டு மூணு பிளேட் பிரியாணி வாங்க பரஞ்சா போறேன் பரஞ்சிட்டு தலையில அடிச்சில்ல.
உடனே பாருங்க, உடனே ஓடி போய் அவ அப்ப சுட்டு வர்றாவ,
உடனே போய் இதா அப்பம் சுட்டு அப்பம் உண்டாக்கி கொண்டு வரணும்.
சாரால் ஒபீடியன்ஸ்,
சாரையுடைய அனுசரணம் நீங்கள் சிந்திக்கிய,
அவருடைய உபசரிப்பு, ஹாஸ்பிட்டாலிட்டி,
சாரையுடைய அதிதி சல்கார பிரியம் சிந்திக்கிய,
புருஷனுக்கு கீழ்ப்படிந்தது,
பர்த்தாவின் கீழ்ப்படுந்த மனோபாவம் சிந்திக்கிய,
சாப்பிட்டு நல்லா எங்க பரிமாறாங்க அப்படின்னா, டேபிள்லாம் கிடையாது, எல்லாம் மரத்தடியில உட்காந்து எல்லாம் கையேந்தி போன்ல உட்காந்து எல்லாம் தின்னுட்டு ஆசீர்வதிச்சுட்டு போயிட்டாங்க எல்லாரும்.
அப்படியே ஆ மரச்சுவட்டில் வருஷச்சுவட்டில் இருந்து அப்படி பிளேட்டும் அங்கேயொன்னும் இல்ல, அப்படி இருந்து அப்படி இருக்கா கசேரியொன்னும் இல்ல, அப்படி இருந்து அவர் பட்சிச்சு அவரு போய் அனுகிரகிச்சு போய்
சொல்லிட்டு காரியங்கள் எல்லாம் இப்ப சோதோம் குமார் அவள நடக்கக்கூடிய விவரங்கள் எல்லாம் சொல்லிட்டு இப்ப அவர் பிரேயர் அதெல்லாம் யூ நோ ஆல் தோஸ் திங்ஸ் ஆதியாகமம் 18 நாம் வாசிக்கிறோம்.
நீங்கள் அவிட நடந்த காரியங்களൊക്കെ உங்களுக்கு அறியாம், அவிட பிரார்த்திச்சு சோதோம் குமரையில் நடக்கவன் போகும் காரியங்களை குறித்துக்க പറഞ്ഞു அவர் அவிட നിന്നും அப்ரதிஷ்டராவும்.
இப்ப இந்த மூன்று புருஷரில் ஒருவர் கர்த்தர் என்ன சொல்றாரு அப்படின்னா, ரெண்டு தூதர்களிடையும் நீங்க போய் சோதோம் குமாராவ அழிச்சிட்டு நீங்க வந்து சேருங்க, நான் போறேன், நாங்க சோதோம் குமாராவுக்கு வரல. இப்ப தூதர்கள் கேக்குறாங்க, ஆண்டவரே லோத் மூஞ்சிலே நான் முழிக்கல, அவன்கிட்ட நான் வரல, நீங்க போய் நியாய தீர்ப்பு முடிச்சுட்டு வந்து சேர்ந்துருங்க, நான் வரல அப்படின்ட்டார்.
அப்ப ரெண்டு தூதன்மார் கூட உண்டாயிருந்த ரெண்டு தூதன்மார் ஞங்கள் சோதோம் குமாரிலேக்கு போய் அவிட லோத்தினை கண்டு அவட நியாய தீர்ப்பினு வேண்டி அவரு போகையான. அப்போ தூதன்மார் ചോദിക്കുന്നു, லோத்தினை காணண்டே എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എനിക്ക് ലോത്തിന്റെ മുഖത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവിടെ പോയി ന്യായവിധി നടത്തിയിട്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ മതി. ഞാൻ വരുന്നില്ല,
ലോത്തിനെ
കാണുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല.
അവനെ കുറിച്ച് വേദം ഒരു അടിമൊഴി, ഒരു ഫ്രേസ് അവനെ കുറിച്ച് മുന്നാളെ പോട്ടിരിക്കാമേ,
ലോത്തിനെ കുറിച്ച് ലോത്തിന്റെ പേരിന്റെ മുമ്പിൽ ഇപ്രകാരം ഒരു പദപ്രയോഗമുണ്ട്,
നീതിമാൻ സൊല്ലേ,
இருதயத்தில் வாதிக்கப்பட்ட நீதிமான் அவ்வளவுதான், அவனுடைய நீதிமான் அவள் அவ்வளவுதான், 35 மார்க், ஜஸ்ட் பாஸ்.
லோத்தினை குறிச்சு நீதிமான் என்னல்ல, லோத்தினை குறிச்சு பரையின்றது
ஹிருதயம், இருதயத்தில் வாதிக்கப்பட்ட நீதிமான்,
ஹிருதயத்தில் ஹிருதயத்தில் வலிஞ்சு போய நீதிமான்,
ஹிருதயத்தில்
வலிஞ்சு போய நீதிமான், இங்கேயான அவட பரையின்றது ஒரு ஒரு சராசரி ஏதோ ஒரு ஒரு பாஸ் மார்க் கிட்டியது போல.
இவ என்னைக்கோ முடிவெடுத்திருக்கணுமே, புருஷனா லட்சணமா வந்திருக்கணுமே.
அவன் அவன் ஜீவிதத்தில் முன்பு തന്നെ ஒரு தீர்மானம் எடுத்து ஒரு யதார்த்த புருஷனாய் ஒரு நிலைப்பாடு எடுத்து முன்போட்டு போகேண்டவனாயிருந்து
மனைவியை வைக்க வேண்டிய இடத்துல வச்சிருக்கணும். மனைவிய
அவருடைய பாரிக்கு அவன் பாரிக்கு கொடுக்கேண்ட ஸ்தானத்து பாரியை அவன் நிறுத்தணுமாயிருந்து.
பிள்ளைகளை தேவபக்தியை வளர்க்க தவறினவன் அவன்,
அவன் தன்னை குஞ்சுகளை தெய்வபக்தியில் வளர்த்துவானாய் அபியசிச்சிருக்கிறவாயிருந்து.
உலகத்துக்கு பின்னால போனவன்
அவன், ஈ லோகத்தின் புறகே போயவனான்,
ஷார்ட் சைட் உள்ளவன்
அவன், கிறிஸ்து திருஷ்டி உள்ளவனாம்,
லாங் சைட் அவனுக்கு கிடையாது,
அவன் தீர்க்க திருஷ்டி இல்லாயிருந்தும்.
நான் வரல, நீங்க போங்கன்ட்டார்,
ஞான் வரல, லோத்தினை காணுவானு ஞான் வரல, நீங்க போய்க்கோ என்று பாருங்க.
இப்ப ரெண்டு தூதர்கள் வர்றாங்க,
இப்ப ரெண்டு தூதன்மார் அவரே போகையான,
அவர்களுக்கு இருக்கிற வைராக்கியத்தை பாருங்களேன்,
ஈ தூதன்மார்க்குள்ள அவருடைய அவருடைய மனோபாவத்தை சிரிக்க.
நாம் இங்கே வாசிக்கிறோம் 19 அதிகாரத்தில்,
19 அத்தியாயத்தில் நாம் வாசிக்கணும்.
அந்த ரெண்டு தூதரும்
இரண்டு தூதன்மாரும்
சாயங்காலத்தில் சோதோமுக்கு வந்தார்கள்.
அவர் வைகுந்தரமாயப்போ சோதோமில் வந்து,
சி ஆதியாகமம் 18 அதிகாரத்தில் எத்தனை பேர் வாசிச்சோம்,
உற்பத்தி புத்தகம் 18 அத்தியாயத்தில் எத்தனை பேரை குறித்து நாம் வாசிச்சோம்,
எத்தனை பேர்,
3 பேர்.
வாட் அபவுட் தி தேர்ட் ஒன்,
மூணாவது ஆளின் காரியம் எந்த, இப்ப எவ்வளவு போய்
கர்த்தர் போய்விட்டார்,
இவட கர்த்தாவ் அவட மாறி போய்,
நான் வரலன்ட்டார்,
நான் வரல என்று பார்த்தார்.
லோத்து வீட்டுக்கு நான் வரல,
லோத்தின் வீட்டிலேக்கு நான் வரல,
இங்க ரெண்டு தூதர்கள் வராங்க,
இவட ரெண்டு தூதன்மாரான போகுது.
இரண்டாம் வசனத்தில் வாசிக்கிறோம்,
இவட இரண்டாம் வாக்கியத்தில் நாம் வாசிக்கணும்,
ஆண்டவன் மார்களே அடியேனுடைய வீட்டு முகமாய் நீங்கள் திரும்பி,
எஜமானன்மாரே அடியன் வீட்டில் வந்து நீங்களோட காலிகளை கழுகி பார்க்குவேன்.
வீடு
வீடு
ஹவுஸ் வாசிக்கிறோம்,
இவட நாம் வீடு என்னான வாசிக்கிறது,
அங்க பெட்ரூம் எல்லாம் இருக்கு,
இவட பெட்ரூம் ஒக்கே உண்டு,
ஏசி போட்டிருக்கேன்,
இவட ஏசி ஒக்க இடானாய்ட்டு ஏசி உண்டு,
ஆல் அவுட் எல்லாம் இருக்கு,
இவட கொதுவின் சல்யம் இல்லாதிருக்கானாய்ட்டு ஆல் அவுட் உண்டு,
கரண்ட் எல்லாம் ஒன்னு நின்னுடாது,
இவட கரண்ட் ஒன்னும் நின்னு போகத்தில்ல,
நல்லா ரெஸ்ட் எடுங்க,
இவட நல்லாயிட்டு அங்கேக்கு இவட நீங்களுக்கு நல்லாயிட்டு தாமசிக்கா, ரெஸ்ட் எடுக்கா,
நல்ல பெட் போட்டிருக்கேன்,
இவட நல்ல பெட் உண்டு,
நல்ல சாப்பாடு தரேன்,
நல்ல பட்சணம் தரேன்,
வாங்க வீட்டுக்கு வாங்க,
வீட்டின் அகத்தேக்கு வரிக.
ஆபிரகாமுக்கு வீட்டுக்கு அழைச்சிட்டு போறதுக்கு உள்ள இடம் இல்ல,
എന്നാൽ എബ്രഹാമിന് തന്റെ കൂടാരമായിരുന്നു, കൂടാരത്തിനകത്തോട്ട് കൊണ്ടുപോകാൻ പോലും സ്ഥലമില്ലായിരുന്നു. വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് അവരെ ഇരുത്തിയത്,
ഒരു മരത്തടിയിൽ പടുത്തു കിടന്നാങ്ങ്,
വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് അവരിരുന്നത്.
ഇപ്പ ദൂതുകൾ എന്നാ ചൊല്ലാങ്ങണ,
ഇവിടെ ദൂതന്മാർ എന്താണ് പറയുന്നത്,
രണ്ടാം വസനത്തിലെ വീതിയിലെ തങ്ങനാള് തങ്ങുവോ വീട്ടു വരമാട്ടേങ്കാങ്ങ,
ദൂതന്മാർ പറയുന്നത് ഞങ്ങൾ വീതിയിൽ തന്നെ രാവാർക്കും, വീതിയിൽ കിടന്നാലും നിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരത്തില്ല,
വീട്ടു വരമാട്ടെ,
വീട്ടിലേക്ക് വരത്തില്ല,
അവൻ വരുന്തി അഴത്താണ് വാസിക്കണം,
അവരെ ഏറ്റവും നിർബന്ധിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്.
അവൻ വീട്ടു അവർ വരുന്തി കേട്ടുകൊണ്ടത് നിമിത്തമായി ദൂതരുകൾ ഉള്ള പോണാങ്ങ,
അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ദൂതന്മാരകത്തോട്ട് പോയി.
അങ്ങ് വാസിക്കണം, എല്ലാ സ്ത്രീകളും നിങ്ങൾ ഗവനിക്കണം, ഓൾ സിസ്റ്റേഴ്സ്. മൂന്നാം വസനത്തിനുടേ പിർപ്പകുതി, അവൻ மூணுபடி மாவு எடுத்து, அவன் அந்த ராத்திரில அவன் மூணுபடி மாவு எடுத்து, அவன் புளிப்பு இல்லாத புரோட்டா சுட்டு, அவன் சிக்கன் கறி செஞ்சு, அந்த அர்த்த ராத்திரில உட்காந்து தலைவர் பரிமாற பண்றாங்க, அம்மனி என்ன பண்றாங்கன்னு கேட்டா ஏசியில படுத்துக்கிட்டு இருக்காங்க.
நீங்கள் எல்லா சகோதரிமாரும் இது சிரத்திக்கணும். ஈ மூணாம் வாக்கியத்தின் மத்தியபாகத்து அவசான பாகத்து பரையிறது அப்படி அங்கேயான எழுதிருக்கிறது. അവന്റെ വീട്ടിൽ ചെന്നു, അതിനുശേഷം പറയുന്നത് അവൻ അവർക്ക് വിരുന്നൊരുക്കി, പുളിപ്പില്ലാത്ത അപ്പം എടുത്തു, അവർ ഭക്ഷണം കഴിച്ചു. ഇവിടെ വിരുന്നൊരുക്കിയത് അവനാണ്, മൂന്ന് ഇടങ്ങഴിയോ, മൂന്ന് പറ മാവ് എടുത്ത് കുഴച്ചത് അവനാണ്, അവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയതും എല്ലാം അവനാണ്. എവിടെയായിരുന്നു തന്റെ ഭാര്യ? ഭാര്യ ഏസി ഇട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു.
അവൻ താൻ പൊണ്ടാട്ടി പറ്റി അവനക്ക് തരും,
തന്റെ ഭാര്യയെ കുറിച്ച് അവൻ അറിയാം,
അവട്ടെല്ലാം ഒന്നും വേലക്കാവാതെ തരും,
അവൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ചെയ്യാൻ അറിയത്തില്ല, ചെയ്യത്തില്ല എന്നറിയാം,
അവൾക്ക് ഇതെല്ലാം പിടിക്കാതെല്ലാം,
അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല.
എപ്പാ ബ്രദേഴ്സ് വന്നിരിക്കാങ്ങപ്പാ പ്രേയർക്ക്, ബ്രദേഴ്സ് ബ്രദേഴ്സ് ബ്രദർ,
പ്രാർത്ഥനയ്ക്ക് സഹോദരന്മാര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ബ്രദറോ സഹോദരൻ,
ഒരു ടീ, ഒരു ചായ, ഒരു ചായ,
ഒരു ചായ, ഒരു ചായ,
നോ ചായ, ഇഫ് ചായ യു ഗോ യു ഡു ചായ,
നോ ചായ, ചായ ഒന്നുമില്ല, ചായ വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ,
നത്തിങ്
ഒന്നുമില്ല.
ദിസ് ഈസ് ലോത്ത് വൈഫ്.
ഇതാണ് ലോത്തിന്റെ ഭാര്യ.
വാട്ട്സ് ദ റിസൾട്ട്?
ഇതിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന്റെ അവസാനം എന്താണ്? എന്താണ് സംഭവിച്ചത് ആ കുടുംബത്തിൽ?
വേദന, വേദന.
ആ കുടുംബത്തിൽ നാം കാണുന്നത് വേദന, വേദനയാണ് ആ കുടുംബത്തിന്റെ
മുടിവ്. വേദനയായി ദൃഷ്ടാന്തമായി ഇവയിലെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്.
നമുക്ക് ഒരു ഉദാഹരണമായി ദൃഷ്ടാന്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നു.
സാറാളെ പോലെ ഇരിക്കും,
സാറായെ പോലെ നിങ്ങൾ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
വീട്ടിലെ എന്നാ കാര്യങ്ങൾ ഇരിക്കുന്നത് കാര്യങ്ങൾ കിടയത്.
നിങ്ങളുടെ വീട്ടിൽ അവിടെ വലിയ വീടുണ്ടോ, എ സി ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ എന്നുള്ളതല്ല കാര്യം.
കൂടാരവാസിയായ കൂടാർക്കലാം.
നിങ്ങൾ ഒരു കൂടാരത്തിൽ താമസിക്കുന്ന വ്യക്തിയായിരിക്കാം.
പുരുഷനെ ടോർച്ചർ പണ വേണ്ട.
എന്നല്ല, കൂടാരത്തിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ വേദനപ്പെടുത്താതിരിക്കുക.
ഗുണശാലിയാണ് സ്ത്രീ ആയിരിക്കും.
നിങ്ങൾ ഒരു നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയായിട്ട് നിങ്ങൾ ഇരിക്കുക.
മേലാണ് ദർശനം ഉടയവരുള്ളായിരിക്കും.
നിങ്ങൾക്ക് ഉന്നതമായ ഒരു ദർശനത്തോടുകൂടെ, കാഴ്ചപ്പാടോടുകൂടെ നിങ്ങൾ ജീവിക്കുക.
അതിനാലാണ് ആണ്ടവർ എന്നെ വെച്ചിട്ടാരുന്ന പാരദീസക്ക് മോനെ ഓൻ പേര് വെക്കണ്ട അപ്പൊ അബ്രഹാം മടിന്ന് വെച്ചിട്ടാർ.
അതുകൊണ്ടാണ് കർത്താവ് പരദീസയ്ക്ക് അബ്രഹാമിന്റെ മടി, ലാസർ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി എന്നാണല്ലോ നാം വായിക്കുന്നത്. പരദീസയ്ക്ക് അബ്രഹാമിന്റെ മടി എന്നാണ് പേര് വിളിച്ചിരിക്കുന്നത്.
ഇന്ന് ഭൂമിയിലെ നാണോ നീങ്ങളോ പൊരുളാസി ഇല്ലാതെ പോലെ ഇരുന്നോന്ന് വെച്ചിങ്ങളേ, നമുക്ക് എന്നാ തിരിങ്ങളെ പേര്? അബ്രഹാമിനുടേ കുമാരൻ സൊല്ലുവാർ.
നമുക്ക് ഈ ഭൂമിയിൽ നാം പണത്തിനും പണാശയും ഇല്ലാതെ ഈ ഭൂമിയിൽ നാം തൃപ്തരായിട്ട് ജീവിക്കുമ്പോൾ നമ്മയും വിളിക്കുന്നത് അബ്രഹാമിന്റെ മക്കൾ എന്നാണ്.
സഖായി പാത്ത് സൊന്നാർ.
സഖായിയെ നോക്കി അങ്ങനെയാണല്ലോ വായിക്കുന്നത്.
അവൻ പൊരുളാസ ഇല്ലാതെ ഉണ്ടായിരുന്നാൻ.
അവൻ, ഇവൻ അബ്രഹാമിന്റെ മകൻ, അവൻ പണസ്നേഹിയല്ലായിരുന്നു.
അവൻ എല്ലാത്തിനും വിട്ടുകൊടുത്താ.
അവൻ എല്ലാത്തിനെയും അവൻ വിട്ട് തിരികെ കൊടുത്തു, നാല് മടങ്ങ് തിരികെ കൊടുത്തു എന്നാണ് വായിക്കുന്നത്.
അവനെ സഖയു, അവനെ അബ്രഹാമിനുടെ കുമാരൻ സൊന്നാറാണ്ടോ.
അവനെ കുറിച്ച് അബ്രഹാമിന്റെ, ഇവൻ അബ്രഹാമിന്റെ മകൻ എന്നാണ് കർത്താവ് പറഞ്ഞത്.
ഓക്കെ, നാം ഒരു ചില വിഷയങ്ങളെ ഞാൻ കണവന്മാർക്കാണ് കാണിക്കാൻ വരുമ്പോ
ഞാൻ ചില കാര്യങ്ങൾ ഭർത്താക്കന്മാരോടും പറയട്ടെ.
നാം ഇങ്ങനെ വാസിക്കണം കലാത്തിയർ എഴുതുന്ന നിരൂപം. കലാത്തിയ
ഗലാത്തിയ ലേഖനം.
ചില സമയങ്ങളിൽ നമ്മുടെ ക്വാറൽസ്, നമ്മളുടെ പ്രശ്നങ്ങൾ വരുന്നതിനുണ്ടാണ് ചില കാരണങ്ങൾ.
നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള ചില കാരണങ്ങൾ.
കലാത്തിയർ എഴുതുന്ന നിരൂപം നാലാം അധികാരം.
ഗലാത്തിയർ നാലാം അധ്യായം
വസനം 22 വസനത്തെ ഞാൻ വാസിക്കുന്നത്.
നാലാം അധ്യായത്തിന്റെ 22 വാക്യം.
ഞാൻ വസനത്തെ ഞാൻ മാറ്റി വാസിക്കാൻ പോകുന്നു.
ഞാൻ ഈ വാക്യത്തെ കുറച്ച് വ്യത്യാസമായ രീതിയിൽ വായിക്കട്ടെ.
അബ്രഹാമുക്ക് രണ്ട് മണവികൾ ഇരുന്നാർകൾ എന്ന് എഴുതിയിരിക്കുന്നത്.
അബ്രഹാമിന് രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു.
ഒരുത്തി അടിമയാണവൾ.
ഒരു അതിലൊരു ഭാര്യ ദാസി.
ഒരുത്തി സ്വയാധീനമുള്ളവൻ.
ഒരു ഭാര്യ സ്വതന്ത്ര.
തിരുമണം വാസിക്കാം. അത് അത് പിള്ളേകളെ കുറിച്ച് ചൊല്ലി അവരുടെ തായാറെ കുറിച്ച കാര്യങ്ങൾ അതിൽ ഇരിക്കരുത്.
അപ്പൊ ഇവിടെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഞാൻ അവരുടെ അമ്മമാരെ കുറിച്ച് ഞാൻ ആ രീതിയിൽ ഞാൻ ഇങ്ങനെ വായിക്കട്ടെ. അബ്രഹാമിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഭാര്യ ദാസി, മറ്റേ ഭാര്യ സ്വതന്ത്ര.
ഫ്രീ വിമൻ.
സ്വതന്ത്ര.
ഇന്നൊരുത്തി സ്ലേവ്.
മറ്റൊരു ഭാര്യ ദാസി.
അരുമയാണ് സഹോദരന്മാരുടെ, പുരുഷന്മാരുടെ,
ഭർത്താക്കന്മാരായിരിക്കുന്ന സഹോദരന്മാരെ,
ഒരു കേൾവി. ആവിയാണവർ വശമായി ഇരുന്ന് ആവിയാണവരാൾ ഒരു വാർത്ത ഞാൻ ഒരു കേൾവി കേട്ട് വരുമ്പോഴേ.
ദൈവാത്മാവിനോട് ചേർന്ന് നിന്ന് ദൈവാത്മാവിന്റെ ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ.
ഉങ്ങളുടെ മണിവിയാണവൽ ഒരു ഫ്രീ വിമന അല്ലെ ഒരു സ്ലേവ?
നിങ്ങളുടെ ഭാര്യ ഒരു സ്വതന്ത്രയാണോ അതോ ഒരു ദാസിയാണോ?
നമുക്ക് നമ്മളുടെ ബദൽ ചൊല്ല വേണ്ട, നമുക്കേ നാം കേട്ടു പാപ്പം.
നിങ്ങൾ അതിനെ ഉടനെ മറുപടി പറയേണ്ട, നിങ്ങളോട് തന്നെ നിങ്ങൾ ഉത്തരം പറയുക.
എന്നുടേ മണവിയെ ഒരു അടിമയാണവളായി വൈത്തിരിക്കണ അല്ലെങ്കിൽ എന്നുടേ മണവിക്ക് സ്വയാധീനം കൊടുത്തിരിക്കണ?
ഞാൻ എന്റെ ഭാര്യയെ ഒരു ദാസിയായിട്ടാണോ ഞാൻ വെച്ചിരിക്കുന്നത്, അതോ എന്റെ ഭാര്യയ്ക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ, കൊടുക്കുന്നുണ്ടോ?
ഒരു മുട്ടാൾത്തനമാണ് ഒരു പുരുഷനെ വൃത്തി ഒരു കാര്യത്തിൽ സൊല്ലേ.
ഒരു ഭോഷനായ ഒരു ഭർത്താവിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ.
കുടുംബത്തിലെ പ്രശ്ന,
കുടുംബത്തിൽ പ്രശ്നം.
അത് മണവിയുടേ അങ്കളായ്പ് എന്നവെൻറാൽ
അവിടെ ആ ഭാര്യയുടെ ആകുലം എന്താണെന്ന് വെച്ചാൽ,
റോഡിലെ സായന്ത്രം 4 മണിക്ക് നിലക്കടല ഗ്രൗണ്ട് നെറ്റ് വിത്തിട്ട് പോറാം റോഡിലെ.
അവിടെ റോഡിൽ വൈകുന്നേരം 4 മണിക്ക് നിലക്കടല അവിടെ വിറ്റുകൊണ്ട് ആളുകൾ പോകുന്നു.
അതായത് പച്ചയാണ് നിലക്കടലെ.
അത് തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ഈ കൂടോടുകൂടെയുള്ള പച്ച നിലക്കടല.
ഒരു ഒരു പടി 20 രൂപ, ഒരു പടി 10 രൂപ, ഒരു പടി 10 രൂപ. ഒരു പടി 10 രൂപ.
അവിടെ ഒരു വലിയ ഒരു പാത്രത്തിൽ ഒരു പടി കടലയ്ക്ക് 10 രൂപ.
ഇന്റെ വീട്ടിലുള്ളവങ്ക വാങ്ങുക,
ഇവിടെ അടുത്ത വീട്ടിലുള്ള ആൾ വാങ്ങുന്നു,
ഇന്ത വീട്ടിലുള്ളവങ്ങ വാങ്ങുറാങ്ക,
ഇവിടെ അടുത്ത വീട്ടിലുള്ള ആൾ വാങ്ങുന്നു,
ഏത്ത വീട്ടിലുള്ളവങ്ങ വാങ്ങുറാങ്ക,
അവിടെ എതിർ വീട്ടിലുള്ള ആൾ വാങ്ങുന്നു.
10 രൂപ കടല വാങ്ങുന്നതിക്ക് പൊണ്ടാട്ടി കയ്യിലെ പണമല്ലേ?
10 രൂപയ്ക്ക് കടല വാങ്ങാൻ ഭാര്യയുടെ കയ്യിൽ പണമില്ല.
ഏ പണമില്ല,
എന്താ പണമില്ലാത്തത്?
മുട്ടാ പുരുഷൻ 10 രൂപ കൂടെ പൊണ്ടാട്ടിട്ട് കൊടുക്കാൻ മാട്ടേങ്കിലാ.
അവിടെ ഒരു ബോഷനായ ഭർത്താവാണ് വീട്ടിലുള്ളത്. 10 രൂപ പോലും തന്റെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ ഉപയോഗിക്കാനായിട്ട് ഈ ഭർത്താവ് കൊടുക്കുകയില്ല.
അത് മണവിയുടെ കണ്ണീർ എന്നാ? 10 രൂപയ്ക്ക് കൂടെ എന്റെ വീട്ടിലെ സ്വാതന്ത്ര്യം എനിക്കില്ല.
ആ ഭാര്യയുടെ കണ്ണുനീർ ഇതാണ്, 10 രൂപയ്ക്ക് പോലും എന്റെ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ.
ഒരു കടല വാങ്ങുന്നത് കൂടെ എനിക്ക് സ്വാതന്ത്ര്യം അല്ലേ?
കടല വാങ്ങാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ല.
ഓ ഗാഡ്,
ദൈവമേ, ഇങ്ങനെയോ?
ഇപ്പിടിന്ന അത് കുടുംബത്തിനുടെ ഉന്ന ഉള്ളറുള്ള ബടാബടാ വിഷയങ്ങളെല്ലാം നമ്മൾ എപ്പിടി യോജിച്ച് പാപ്പം.
ഈ കുടുംബത്തിന്റെ അകത്തോട്ടൊന്ന് കയറിയാൽ അവിടെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി.
ഒന്നുമേ തിരിയാതെ,
അതൊന്നും നമുക്ക് മനസ്സിലാകത്ത പോലും ഇല്ല.
സാലറി എവളുമാ?
ഭർത്താവിന്റെ ശമ്പളം എത്രയാ?
ആ തിരിയാതെ,
എനിക്കറിയത്തില്ല.
ഉങ്ക ലോൺ പോട്ടാങ്ങളേ തെരിയുമാ?
അവിടെ ഏതോ ലോൺ എടുത്തല്ലോ, അറിയാമോ?
തിരിയാതെ,
എനിക്കറിയത്തില്ല.
ഗോഡ്ലി സിസ്റ്റേഴ്സ്, തിരിയാമിരുന്നാലും ആണ്ടൂർക്ക് നന്ദി ചൊല്ലണം.
അറിയില്ലെങ്കിലും ദൈവത്തിന് നന്ദി പറയണം. ഒരു ദൈവഭക്തയായ സഹോദരി തന്നെയാണത്.
പ്രിയമാണവരുടെ, ഇതെല്ലാം അടിമിത്തണം,
ഇതെല്ലാം ഒരു ദാസ്യ ജീവിതമാണ്.
വേദം ചൊല്ലു ജോയിന്റ് ഹെയർസ് അപ്പടിന്ന് ചൊല്ലുന്നത്.
ദൈവവചനം പറയുന്നത് നിങ്ങൾ നിങ്ങൾ ദൈവം മുമ്പാകെ നിങ്ങൾ പങ്കാളികളാണ്, കൂട്ടവകാശികളാണ്.
ഒന്ന് പേതുരു 3:7 ജോയിന്റ് ഹെയർസ് വാസിക്കണം.
അവിടെ 1 പത്രോസ് 3 അധ്യായത്തിൽ നാം വായിക്കുന്നത് നിങ്ങൾ ദൈവം മുമ്പാകെ കൂട്ടവകാശികളാണ് എന്നാണ് നാം വായിക്കുന്നത്.
സ്വാതന്ത്ര്യം കൊടുക്കണം മനവിയാണോ?
ഭാര്യയ്ക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം നൽകണം.
എനിക്ക് വന്ന വരവ് വെറുത്,
എനിക്ക് എന്ത് എത്ര വരുമാനമുണ്ട്,
ചെലവ് പണ പോറോ,
ഞാൻ എത്ര ചെലവാക്കുന്നു,
നമ്മ എപ്പി ഇത് കുറുത്തണം, ഇത് പണത്തെ കുറുത്തണം, എന്നെ ചെയ്യലാം,
ഈ പണം നമുക്ക് എങ്ങനെ ചെലവഴിക്കാം.
ആണാ അത് പുരുഷനെ കുറുത്തനാണ് സ്വന്ത വിഷയത്തില്. നീ എന്റെ സ്വന്ത വർപ്പോ മാർക്കറ്റിലെ വർപ്പോ ആയിട്ട് പോറേ, ഇതിന്റെ പെരിയ വിഷയം ഇതുക്കന്നെ ഇവളെ പെരുസാ നീ അലട്ടിക്കര.
നീ എന്താ ഒരു 10 രൂപ കടലയുടെ കാര്യത്തിന് ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ വരുന്ന വഴിക്ക് ഞാൻ മാർക്കറ്റിൽ നിന്ന് അങ്ങ് മേടിക്കത്തില്ലേ? ശരിയായോ? അങ്ങ് ശരിയായോ?
മണിവിയെ അറിയ വേണ്ടി വിവരമായി മണിവിയെ അറിയില്ല.
ഭാര്യയെ അറിയേണ്ട വണ്ണം അറിയുവാനോ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുകയോ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ ചെയ്യുന്നില്ല.
നല്ല ആരോഗ്യമായ ഒരു കുടുംബത്തിലേക്ക് നാം മണിവിയാണവർക്ക് സ്വാധീനം കൊടുക്കണം.
നമുക്ക് ഐക്യമുള്ള ഒരു കുടുംബ ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം നാം നൽകണം.
മണിവിയാണവരുടെ അടുത്ത് മണിവിയാണവരുടെ ബലഹീനത്തെ നാം താങ്ങണം.
രണ്ടാമതായി ഭാര്യയുടെ ബലഹീനങ്ങളെ മനസ്സിലാക്കുകയും താങ്ങുകയും ചെയ്യണം.
ഒരു ഓൾഡ് ടെസ്റ്റമെന്റ് മാൻ,
ഒരു പഴയ നിയമത്തിലെ മനുഷ്യൻ,
ഒരു സമീപമായി ഇപ്പോഴത് ഒരു റൈച്ചസ് മാൻ സഖറിയാവിനെ കുറിച്ച് ഞാൻ വാസിക്കാൻ എഴുന്നത്.
ഞാൻ ഈ കഴിഞ്ഞയുടെ ഒരു നീതിമാനായ സഖറിയാവിനെ കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി.
ലൂക്കാവിലെ വാസിക്കണം.
ലൂക്കോസിൽ വായിക്കുന്നു.
എവളോ ഒരു പഴയ ഉടൻപിടിക്കുന്നുടേ മനുഷ്യൻ തൻ മണവിക്ക് എവളോ അവളുടെ ബലവീനത്തെ അവരുടെ നിന്ദയെ എവളവായി താങ്ങണ മനുഷ്യൻ.
പഴയ നിയമത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ പക്ഷെ തന്റെ ഭാര്യയുടെ ബലഹീനതയെ തന്റെ ഭാര്യയുടെ കുറവിനെ എത്രമാത്രം താങ്ങുകയും മനസ്സിലാക്കുകയും അദ്ദേഹം ചെയ്തു.
നാം ഇത് വാസിക്കണം. സഖറിയ എലിസബത്തെ കുറിച്ച് നാം വാസിക്കണം. ഒരു കപ്പിൾ,
ഇവിടെ സഖറിയ എലിസബത്ത് എന്ന ദമ്പതിമാരെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു.
സഖറിയാവുക്ക് സഖറിയാവിനുടേ മണവിയായി എലിസബത്തുക്ക് ഒരു നിന്ദ ഒരു അവമാനം നിന്ദ ഇരുന്നത്. 24 ലൂക്കോസ് 1:24.
ഇവിടെ 24 വാക്യത്തിൽ 1 ലൂക്കോസ് 1:24 നാം വായിക്കുന്നു. സഖറിയാവിന്റെ ഭാര്യ എലിസബത്തിന് ഒരു നിന്ദയുണ്ടായിരുന്നു.
ജനങ്ങൾക്കുള്ളേ എനക്ക് ഉണ്ടായിരുന്ന നിന്ദയെ നീക്കുംപടിയാ കത്തരി നാട്ടിൽ എന്മേൽ കടാക്ഷം വയ്ത്താറെന്ന് വാസിക്കണം.
ഇവിടെ 25 വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ എന്ന് പറയുന്നു. അപ്പോൾ അവൾക്ക് മനുഷ്യരുടെ മുമ്പാകെ ഒരു നിന്ദയുണ്ടായിരുന്നു.
വയസ്സ് എക്കച്ചക്കമാണ്, വയസ്സ് കിളവിയായിട്ടാ.
അവളും വളരെ പ്രായം ചെന്ന് ഒരു വൃദ്ധയായി.
അവൾക്ക് പേര് എന്നാ ഊരില അപ്പിന്നാ അവൾ വാഴ്ന്ന ഗ്രാമത്തിലെ തെരുവില് എത്രയോ എലിസബത്ത് ഇരിക്കലാം. എന്ത എലിസബത്തിന് ഐഡന്റിറ്റി വേണം അപ്പടின്னா ഓ அந்த 3வது தெருல உள்ள மலடி எலிசபத்துன ஐடென்டிஃபை ஐடி ஐடுவார் அவ. மலடி எனப்பட்ட அவளுடைய எலிசபத்தினுடைய
அவிட பல எலிசபத்துமார் அவிட உண்டாயிருக்கும் ஆ தெருவில். പക്ഷേ அவிட இதா ஆ 3வது தெருவில் மச்சியாய எலிசபத் அங்கனையான அவளை அறியப்படுது.
அப்படிதான் அவள் அறியப்பட்டிருந்தால்
அங்கனையான அவளை ஆளுகள் அறிஞ்சிருந்தது.
നിന്ദ അവൾക്ക് ഇരുന്നത്,
അവൾക്കൊരു നിന്ദയുണ്ടായിരുന്നു.
അവളുടെ ബലവീനത്തിലെയും അവളുടെ നിന്ദയിലെയും സഖറിയ നീതിമാനായിരുന്നാൻ എന്ന് വാസിക്കണം.
എന്നാൽ നമ്മോട് വായിക്കുന്നത് അവളുടെ ബലഹീനത്തിലും അവളുടെ നിന്ദയിലും സക്കറിയാവ് നീതിമാനായി ഇരുന്നു എന്ന്
ആറാം വസനത്തിൽ വാസിക്കണം. 1:6
ഒന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം,
അവർ ഇരുവരും ദേവനുക്ക് മുൻപാക കുറ്റമറ്റവുകളാകും ദേവനുക്ക് മുൻപാക നീതിയുള്ളവരുമായിരുന്നാലും വാസിക്കണം.
ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു.
എന്ന ഒരു അരുമയാണ് ഒരു പുരുഷൻ,
എത്ര നല്ല ഒരു ഭർത്താവാണ്.
മണവിക്ക് മണവിയുടെ നിന്ദയെ അവളുടെ ബലവീനത്തെ പാർത്ത് കരിസനയായിരുന്നവൻ,
ഭാര്യയുടെ ബലഹീനത്തെ ഭാര്യയുടെ കുറവിനെ നോക്കി അത് മനസ്സിലാക്കുകയും അവളോട് കരുണയോടുകൂടെ ഇടപെടുകയും ചെയ്യുന്ന ഒരു ഭർത്താവ്.
ഊരേ അവളെ ജനങ്ങളെ നിന്ദിക്കുന്നു,
ഈ ആ നാട്ടിലുള്ള ആളുകളൊക്കെ അവളെ നിന്ദിക്കുന്നു,
അവളെ താങ്കിന.
എന്നാൽ അവളെ ഭർത്താവായ സക്കറിയ അവളെ താങ്ങുന്നു.
അരുമയാണവരുടെ നമ്മളുടെ മണവിയാണവരുടെ ബലവീനത്തെ നിന്ദയെ നാം താങ്ങുകയോ.
പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഭാര്യയുടെ കുറവിനെ ഭാര്യയുടെ നിന്ദയെ നിങ്ങൾ താങ്ങുന്നവരാണോ?
ചില സമയങ്ങളിലെ ചില പുരുഷർകൾ മണവിയാണവൾക്ക് വൈദ്യം സിഗിച്ച പാത്ത് 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 സലിച്ചു പോയി അവരുടെ എരിഞ്ഞെരിഞ്ഞു വിടുവാങ്ങ്. ചില പുരുഷന്മാർ,
ചില ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തുടർമാനമായ ചികിത്സയുടെ ആവശ്യമുണ്ടെങ്കിൽ കുറേ ചികിത്സകളൊക്കെ നടത്തി അതിനുശേഷം അവര് മടുത്ത് ഭാര്യയോട് നിന്ദയോടുകൂടെ പെരുമാറുന്ന ചില ഭർത്താക്കന്മാരുണ്ട്.
കാസ് പണം പോയിട്ടേ ഇരിക്കും, സമ്പാദിക്ക സമ്പാദിക്ക അവർ പ്ലാൻ പണുവർ, ഇത് വാങ്ങലാണ്ട് പ്ലാൻ പണുവർ.
തൻ പണം സമ്പാദിച്ചുകൊണ്ട് വരുന്നു, പക്ഷേ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ അദ്ദേഹം പദ്ധതി കിട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ആശുപത്രിയിൽ വീണ്ടും ചിലവാണ് വീണ്ടും ചിലവാണ്, അവിടെ ചികിത്സയ്ക്കായിട്ട് പണം ചിലവാക്കിക്കൊണ്ടേയിരിക്കുന്നു.
ഇപ്പിടിപ്പെട്ട സൂഴലുകളിൽ മണവിയാണവളുടെ ബലവീനത്തെ താങ്ങക്കൂടാതെ പിടിക്കി എരിച്ചലുള്ള പുരുഷന്മാരുകളും ഉണ്ട്.
എന്നാൽ ആ സാഹചര്യത്തിൽ ആ ഭാര്യയുടെ വിഷമത്തെ വേദനയെ താങ്ങുവാൻ അവളെ മനസ്സിലാക്കുവാൻ കഴിയാതെ അവളോട് ഈർഷ്യയോടുകൂടെ പെരുമാറുന്ന ഭർത്താക്കന്മാരുണ്ട്.
ഇന്ന ഇടത്തിൽ ചില പുരുഷന്മാരുടെ തിർക്ക് നെഞ്ചം എവിടെ ഇരിക്കുന്നതെന്നാൽ,
ഇങ്ങനെയുള്ള ചില ഭർത്താക്കന്മാരുടെ കഠിനമായ കാപട്യം നിറഞ്ഞ ഹൃദയം എങ്ങനെയുള്ളത് എന്ന് ഞാൻ പറയട്ടെ.
ആണ്ടവരെ വിശ്വസിക്കണം,
ഭാര്യയോട് പറയുന്നു ദൈവത്തിൽ വിശ്വസിക്കണം, നീ ദൈവത്തിൽ വിശ്വസിക്കണം.
സദാ എപ്പോ പാത്താലും ഡോക്ടർ 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 ആസ്താ വന്ന് ഡോക്ടറെ നമ്പിനാ, ഡോക്ടറെ നമ്പക്കൂടാ, കത്തര വിശ്വാസി തലയൊരു വിശ്വാസത്തെ ബോധിക്കില്ല ഇത് കരയുത്.
നീ എപ്പോഴും ഡോക്ടർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തിൽ നീ വിശ്വസിക്കുക എന്നൊക്കെ പ്രസംഗം പറയുമ്പോ അദ്ദേഹം വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടല്ല അദ്ദേഹം പ്രസംഗിക്കുന്നത്, തന്റെ കാശിൽ നിന്ന് കീശയിൽ നിന്ന് കാശ് പോയിക്കൊണ്ടേയിരിക്കുന്നു.
ആസ ഡോക്ടറെ നമ്പിനാന്ന്
ദൈവത്തെ
ആസ കിങ് കിങ് ആസ
ആസ രാജാവ്
പരിഗാനിയിലേ സാർന്നു കൊണ്ടാണ്.
ഇത് കണ്ടോ, ദൈവവചനത്തിൽ പറയുന്നു ആസ രാജാവ് ഡോക്ടർമാരെ തന്നെ ആശ്രയിച്ചു, അതുകൊണ്ടാണ് നീ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക.
ഇതെല്ലാം വിശ്വസിക്കണം,
ഇതൊക്കെ നീ വിശ്വസിക്കണം ഭാര്യ, നീ ഇതൊക്കെ വിശ്വസിക്കണം,
ഇതെല്ലാം വിശ്വാസത്തെ എക്സസൈസ് പണിണു ബാ,
നീ ഇതൊക്കെ വിശ്വസിച്ച് അത് വിശ്വാസം നീ അങ്ങോട്ട് എക്സസൈസ് ചെയ്യണം, നീ അത് പരിശീലിക്കണം.
മൈനറെ നീ എക്സസൈസ് പണ്ണു, പൊണ്ടാട്ടിക്കാതെ നീ എക്സസൈസ് പണ്ണു.
ഭർത്താവേ നീ നിന്റെ ഭാര്യയ്ക്കായിട്ട് നീ വിശ്വാസമുള്ളവനായിരിക്കുക, നീ ഭാര്യയ്ക്ക് വിശ്വാസം പ്രസംഗിക്കാതെ
ഇവർ തലയൊരു വിശ്വാസത്തെ ബോധിക്കുന്നു.
ഭാര്യയ്ക്ക് സുഖമില്ലാതിരിക്കുന്ന ബലഹീനമായിരിക്കുന്ന ഭാര്യയ്ക്ക് ഇപ്പൊ വിശ്വാസം പ്രസംഗിക്കുകയാണ്.
ഇത്
നിങ്ങളാണ് വിശ്വസിക്കേണ്ടത്.
ഇത് എപ്പിടി തെരിയും കുറിയില്ല,
ഇതെങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലായതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു.
ഞാൻ ഫ്ലഷ് ലഭിച്ചു,
ഇത് എന്റെ ജഡത്തിലും ഈ സ്വഭാവം ഉണ്ടായിരുന്നു.
എന്നാണ് ന്യായം തിരുത്തുന്ന കാര്യം,
ഇത് ഞാൻ എന്നെ തന്നെ വിധിച്ച് എന്റെ ജീവിതത്തിലെ കുറവ് കണ്ടെത്തിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.
നീ തിരുട്ട് പയനീന്,
നീ നിന്റെ ഹൃദയത്തിൽ കാപട്യമുണ്ട്,
നീ നേർമയില്ല,
നിന്റെ ഹൃദയത്തിൽ സത്യസന്ധതയില്ല,
നീ മണവിയാണവൾക്ക് കാശ് ചെലവ് പണ്ടത്തേക്ക് നീ തലയെ ചൊറിയണീന,
നീ ഭാര്യയ്ക്ക് പണം ചെലവാക്കുവാനായിട്ട് ചെലവ് ചെയ്യുമ്പോ നീ തല ചൊറിയുന്നവനാണ്.
ഇപ്പൊ നീ വന്ന് വിശ്വാസത്തെ ബോധിക്കറ,
നീ അതിനുള്ള മടി കാരണം നീ വിശ്വാസത്തെ പ്രസംഗിക്കുകയാണ്.
അവളുടെ ബലഹീനത്തെ ഏത്തുക,
നിന്റെ ഭാര്യയുടെ ബലഹീനത്തെ
അവളെ താങ്ങുക,
അവളെ നീ താങ്ങുക, അവളെ നീ മനസ്സിലാക്കുക, അവളോട് കരുണയോടുകൂടി നീ ഇടപെടുക.
പണം പേപ്പർ പണം,
പണം അത് പേപ്പറാണ്,
പേപ്പറാണ്. ഞാൻ തരേ
പണം, ഞാൻ തന്നോളാം നിനക്ക് ആവശ്യമുള്ളപ്പോ.
അപ്രിയമാണ് അവളെ,
അതെ പ്രിയമുള്ള സഹോദരി
സഹോദരിയുടെ ബലഹീനത്തിന് അവരുടെ താങ്ങേണ്ടി തീർക്കരുത്,
അവരുടെ ബലഹീനങ്ങളിൽ അവരെ മനസ്സിലാക്കി അവരെ താങ്ങേണ്ട ആവശ്യമുണ്ട്.
പിന്നെ ഒരു കാര്യത്തിൽ ചൊല്ല വരുമ്പോ,
ഒരു കാര്യം കൂടെ പറയട്ടെ,
എല്ലാ പുരുഷന്മാരുകൾക്കും
എല്ലാ ഭർത്താക്കന്മാർക്കും
എനിക്കും കൂടെ நீதிமொழிகள் 31 அதிகாரம் என்றாலே நாம் எல்லாரும் என்ன சொல்லுவோம் அப்படின்னா, 31 அதிகாரம் இட்ஸ் ஃபார் சிஸ்டர்ஸ் அப்படின்றோம்.
நம்ம சதசிவாக்கி 31 அத்தியாயம் வாய்க்கும்போழைக்கும் நாம் எல்லாரும் பரையிறது 31 அத்தியாயம் என்று சொன்னால் அது சகோதரிமார்க்கான.
ஆமா, ஆனால் அங்க புருஷனுக்கு ஒரு வார்த்தை இருக்காங்க.
என்னால் அவிடே புருஷன்மார்க்கு பர்த்தாக்கன்மார்க்கு அவிட ஒரு வாக்கியம் உண்டு, நீங்களுக்கு அறியாமோ?
அருமையான ஒரு வார்த்தை,
அது வளர நல்ல ஒரு வாக்கியமான.
28 வாசிக்கிறோம்.
அப்படி 28 வாக்கியத்திலான நம்ம அது வாங்கிக்கிறது.
நீதிமொழிகள் 31 அதிகாரம் 28 வசனம்.
சதரிசு வாக்கியங்கள் 31 அத்தியாயம் 28 வாக்கியம்
கடைசியில் வாசிக்கும். அவள் புருஷன் அவளை பார்த்து,
அவளுடைய பர்த்தாவும் அவளை பிரசம்சிக்கின்றது.
அநேகம் பெண்கள் குணசாலிகளாய் இருந்ததுண்டு,
அநேகம் தருணிகள் சாமர்த்தியம் காணிச்சிட்டு,
நீயோ அவர்கள் எல்லாரிலும் மேற்பட்டவள் என்று அவளை புகழுகிறான்.
நீயோ அவர் எல்லாவரிலும் சிரேஷ்டியாயிருக்கோ என் அவளை பிரசம்சிக்கோ.
நாம் எவ்வளவா இந்த விஷயத்துல குறைவுள்ளவர்களா இருக்கிறோம்.
நாம் எத்தமாத்திரம் இ காரியத்தில் குறவுள்ளவரான.
பிரதர், அவ இருந்தாதானே பிரதர் புகழ்கிறதுக்கே.
சகோதர, தாங்களிங்கனக்கு பரையுது பாரி எந்தெங்கிலும் ஒரு நல்ல காரியம் செய்துட்டு வேண்டே அவளை ஒன்று அபிநந்திக்கா.
ஒன்னும் இல்லாம என்ன புகழ்றதா?
ஒன்னும் இல்லாது ஞான எங்கனையா அவளை அபிநந்திக்கிறது?
எவ்வளவு கேவலமான பிறவிகள் நாம்.
எத்திர விகலமாய ஹயம், எத்திர காபட்டியமுள்ள ஹயத்தின் உடமகளான நாம் என்ன சிந்திக்க?
வாட்ச்மேன் நீ ஒரு இங்கிலாந்து கப்பல பத்தி ஒன்று சொல்றார்.
வாட்ச்மேன் நீ இங்கிலாண்டில் ஜீவிச்சிருந்த ஒரு தம்பதிமாரியை குறிச்சு பிரகாரம் பரையுது.
தன்னுடைய மனைவியானவளை குறித்து தன் வாழ்நாள் ஃபுல்லா ஒரு தடவை கூட அப்ரிசியேட் பண்ணாத ஒரு புருஷன்.
தன்னுடைய ஜீவிதகாலம் முழுவதும் தன்னுடைய பாரியை ஒரிக்கல் போலும் அபிநந்திக்காத்த ஒரு பர்த்தாவ.
அவ என் புருஷனுக்கு நான் ஏற்ற மனைவியா வாழ்ந்திருக்கனா வாழலையா ஒரு வார்த்தை கூட என் புருஷன் புகழ்ந்ததே இல்லைன்னு சொல்லிட்டு அவ ஏங்கி 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 டிபி நோயாளி ஆயிட்டா, டியூபர்குலோசிஸ்.
ஈ பாரிக்கு ஞான் இத்தையும் வருஷமாயிட்டு ஈ புருஷ பர்த்தாவினோடு கூட ஜீவிக்கணும். ஞான நல்ல ஒரு பாரியாயிருந்தோ, ஞான் செய்த எந்தெங்கிலும் நல்லதாயிருந்தோ, இதொன்னும் ஒரு அபிநந்தனவும் பிரசம்சையும் ஈ பர்த்தாவில் நின்று கிட்டாத்தது கொண்டு இதொன்னும் மனசிலக்காது ஆகெ உள்ளி நீங்கி விங்கி நீறி ஈ பாரி ஒரு டிபி பேஷன்ட் ஆகி மாறி
சிக் பெட் ஆகி அவளுடைய ஹாஸ்பிட்டலைஸ் ஆயிட்ட.
அங்கே தன் தன்னுடைய கிடக்கையில் ரோகியாய் ஆஸ்பத்திரியில் அட்மிட் செய்யப்பட்டு
டாக்டர் சொல்லிட்டாங்க இனிமே ரெக்கவர் பண்றது கஷ்டம், இஸ் ஆர் த லாஸ்ட் டேஸ் அப்படின்ட்டாங்க.
டாக்டர்மாரி பண்ணு இனியும் நீ ஈ பாரிய அவளை ரட்சப்படான சாத்தியதையில் அவளுடைய அவசான அந்திய நாளுகளான பண்ணு.
அவளுடைய புருஷன் டாக்டர் இந்த வார்த்தை சொன்ன உடனே அவன் மனைவியிடத்துல வர்றான். அங்கேருந்து
தன்னுடைய பர்த்தாவினோடு ஈ காரியம் பண்ண உடனே பர்த்தாவ் பாரியோட அடுத்தேக்கு அவட வரும்.
அந்த மனைவியானுடைய பெட்ல தன் மனைவி சாக போறான்னு டாக்டர் சொன்னதை தெரிஞ்சுக்கிட்டு என்ன சொல்றான் அப்படின்னா,
தன் பாரிய மரிக்கானாய்ட்டு தொடங்குனு என் மனசிலக்கிய ஈ பர்த்தாவ் தன் பாரியுடைய கட்டலின் அடுக்கல் வந்திருந்து அவளோட இப்பிரகாரமான பரையிறது.
இன்னுமே நான் எப்படி இருப்பேன் அப்படின்னா, அவ்வளவுதான், இன்னுமே நான் எப்படி இருப்பேன் அப்படின்னா.
அப்ப பாரியோடு பண்ணு, ஞானி நீ எங்கனையா ஜீவிக்கிய?
இந்த வார்த்தையை கேட்ட உடனே அவ படுக்கையில் இருந்தவ என்ன சொன்னீங்க அப்படிங்கிறா.
அப்ப இது கேட்ட உடனே ஈ கிடந்து கொண்டிருந்த ஈ பாரிய பர்த்தாவினோடு ஜோதிச்சு, எந்த பண்ணே
திரும்ப சொல்லுங்க,
மீண்டும் ஒரு பிராவசியம் கூட பண்ணு.
இனிமே நீ இல்லாம நாம என்னால எப்படிப்பா இருக்க முடியும் அப்படிங்கிறான்.
அப்ப மீண்டும் பண்ணு, இனி நீ இல்லாது ஞான் எங்கே ஜீவிக்கும்?
உண்மையா சொல்றீங்களா அப்படிங்கிற.
அப்ப உடனே பாரி ஜோதிச்சு, நீங்கள் ஈ பறையுது சத்தியமானோ?
ஆமா, உண்மையதான் சொல்றேன் அப்படிங்கிற.
ஞான் சத்தியமான பறையுதுன்னு அதுவும் பண்ணு.
என்னங்க உங்க வாழ்நாள் ஒரு தடவை கூட நீங்க சொல்லி நான் கேட்டதே இல்லையே.
என் ஜீவிதத்தில் இதுவரை இங்கே ஒரு பிராவசியம் போலும் தாங்கள் பரையுது ஞான் கேட்டுட்டோ.
அவ அழுகுறா.
ஆ பாரிய அவிட அவளுடைய கண்ணிலூட கண்ணுநீர் தாரதாரியாய் ஒழி.
நான் உங்களுக்கு நல்ல மனைவியா இருந்திருக்கா இல்லையான்னு என் வாழ்நாள் ஃபுல்லாவே என்னே நான் மடிச்சுக்கிட்டேன்.
ஞான் ஒரு நல்ல பாரியாயிருந்தோ என்னறியாது என் ஜீவிதகாலம் முழுவன் ஒரு அபிநந்தனவும் லபிக்காது ഞാൻ എന്റെ ജീവിതം മടുത്തു പോയി ഞാൻ നീറി ഇരിക്കുകയായിരുന്നല്ലോ.
അരുമയാണ് പുരുഷർകളെ, ദാറ്റ്സ് ടു ലേറ്റ്.
പ്രിയ ഭർത്താക്കന്മാരെ, അത് വളരെ വൈകിപ്പോയി.
കൊഞ്ഞനാളെ മരിച്ചിട്ട
കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഭാര്യ ഈ ലോകം വിട്ട് നീക്കപ്പെട്ടു.
സിക് ബെഡിലെ പോയി മനവിയെ പുകഴ്ന്ന് എന്നാവുന്നത്?
അവിടെ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയെ പോയി നിങ്ങൾ അഭിനന്ദിച്ചിട്ട് പ്രശംസിച്ചിട്ട് എന്താണ് കാര്യം?
മരിച്ചതുക്ക് പിറകു മനവിയെ വാല്യൂ പണി എന്നാവുന്നത്?
மரணசேஷம் நீங்களோட பாரிய நல்லவளாயிருந்து என்று எந்த காரியம்?
இருக்கிற நாட்களில் அவர்களை நாம் புகழ்கிற வார்த்தை.
ஜீவிச்சிருக்கும்போ நீங்களோட பாரியை நீங்கள் பிரசம்சிக்க அபிநந்திக்க.
என்னுடைய பிள்ளைகளுக்கு ஒரு நாளைக்கு உட்கார வச்சு அம்மா இது வரைக்கும் எத்தனை தடவை டீ போட்டு கொடுத்தான்னு சொல்லிட்டு, எத்தனாயிரம் தடவை டீ போட்டு கொடுத்தா, எத்தனாயிரம் தடவை வந்து சமைச்சிருக்கான்னு சொல்லிட்டு, எத்தனை ஆயிரக்கணக்கான கிட்டத்தட்ட 28,000 தடவை வந்துச்சு. 28,000-30,000 தடவை டீ, 28,000-30,000 தடவை சாப்பாடு எங்களுக்கு.
ஞான ஒரு திவசம் என் மக்களை எல்லாம் விழிச்சு, நீங்களே நீங்க கணக்கு கூட்டானே அறியாமல்லோ, நீங்கள் ஒன்று இருந்து கணக்கு கூட்டான் பண்ணு, இதுவரை எத்த சாய அம்ம உண்டாக்கிட்டு எத்த பட்சம் பாகம் செய்யட்டு கணக்குண்டாக்கா பண்ணு. அப்ப கணக்கு அவர் கணக்கு கூட்டி கணக்கு கூட்டி கூட்டி அவசியம் ஏகேசம் 28,000 சாய, 28,000-ல் அதிகம் பட்சம் ஒக்கே உண்டாக்கிட்டு.
பிரியமானவர்களே,
பிரியமுள்ளவரே,
நாம் இப்ப இருக்கும் பொழுதே நாம் அப்ரிஷியேட் பண்ணுகிறவர்களாய் போழுகிறவர்களாய் இருப்போம்.
ஜீவிச்சிருக்கும்போது தான் நம்ம பங்காளிகளை அபினந்திக்கையும் பிரசம்சிக்கையும் செய்யுக.
நான் கடைசியாக ஒரு காரியத்தை சொல்லி நான் முடிக்க விரும்புகிறேன்.
அவசரமாய் ஒரு காரியம் கூட பண்ணு, ஞான என் வாக்குகளை.
இதில் எல்லாவற்றிலும் நாம் தவறி இருக்கிறோம்,
இதிலெல்லாம் நாம் தெற்றி போயிட்டு.
லூக்கா எழுதின சுவிசேஷம் 23:28.
லூக்கோஸ் 23:28.
லூக்கா 23:28.
லூக்கோஸ் 23:28.
ஆண்டவர் சொன்னார், உங்களுக்காக உங்களுடைய பிள்ளைகளுக்காக நீங்கள் அழுங்கள் சொன்னார்.
23:28 நாம் அப்படி வாய்க்கின்றது, நீங்களுக்காயும் நீங்களோட மக்களுக்காயும் நீங்கள் கரையும்,
உங்களுக்காகவும் உங்களுடைய பிள்ளைகளுக்காகவும் அழுங்கள் ஆண்டவர் சொன்னார்.
அப்படி நாம் வாய்க்கின்றது, நீங்களையும் நீங்களோட மக்களையும் சொல்லி கரையுவீர்.
பிரியமானவர்களே, இது நாம் கடைசி நாட்கள், நாம் நமக்காகவும் நம்முடைய பிள்ளைகளுக்காகவும் அழ வேண்டியதான காலம்.
பிரியமுள்ளவரே, இது அவசான நாளுகளான, நமக்காயும் நம்முடைய மக்களுக்காயும் நாம் கரையேண்ட நாளுகளான.
நாம் எசேக்கியேல் 8 இப்படி வாசிக்கிறோம். எசேக்கியேலின் புஸ்தகம் 8
எசேக்கியேலின் புஸ்தகம் 8 நாம் இப்பிரகாரம் வாசிக்கிறோம்.
ஜெருசலேமில் உள்ள குமாரத்திகள் தம்மூசுக்காக அழுதார்கள் என்று நாம் வாசிக்கிறோம்.
8 நாம் வாசிக்கிறது, அவிட தம்மூசினாய் எருசலேமிலே புத்திரிமார் அவர் கரஞ்சு
பதினான்காம் வாக்கியம்
தம்மூசினை குறித்து கரஞ்சு கொண்டிருக்கிறது. அவட ஸ்திரீகள் தம்மூசினை குறித்து கரஞ்சு கொண்டிருக்கிறது ஞான் கண்டு.
தம்மூஸ் என்றால் காட் ஆஃப் ஃபெர்டிலிட்டி, செழிப்பின் தேவதை.
அவட அனுகிரகத்தின் ஒரு தேவதையான தம்மூஸ்.
அதாவது நம்ம பாஷையில சொன்னா தனலட்சுமின்னு சொல்லலாம். என்ன சொல்லலாம் கேட்டா,
ஹைந்தவ
லட்சுமி, லட்சுமி
பாஷையில் பண்ணால் அதொரு லட்சுமியான, லட்சுமி லட்சுமி என்று பறையுற ஒரு தெய்வம் போல.
இங்க உள்ள காலண்டர்ஸ்ல எல்லாம் பாத்துக்கலாம், சில ஹிந்து காலண்டர்ஸ்ல எல்லாம் இதுல இருந்து என்ன வரும் அப்படின்னா காசா வரும். பாத்துருக்கீங்களா,
நீங்கள் கண்டிட்டுண்டோ சில ஹைந்தவ கலண்டர்களில் ஒக்கே கண்டு, ஒரு லக்ஷ்மி என்ன பറഞ്ഞ ஒரு சித்திரம், அதில் നിന്ന് ഇങ്ങനെ பணம் புறத்தேக்க வந்துകൊണ്ടിരിക്കുന്ന சில ஆரோ மார்க்ஸ் இட்டு லக்ஷ்மியோட சித்திரம்,
தனலட்சுமி.
அதான தனலட்சுமி,
காசு காசு, பணலட்சுமி. அது
அது பணலட்சுமி,
அதுதான் தம்மூஸ்.
அதான தம்மூஸ்,
காட் ஆஃப் ஃபெர்டிலிட்டி.
அது இப்பிரகாரம் செழிப்பின் சமிருத்தியுடைய தெய்வம்.
கர்த்தருடைய ஆலயத்தில் ஜெருசலேம் குமாரத்திகள் எதற்காக அழுது கொண்டிருந்தார்கள் என்றால் தம்மூசிடம் அழுது கொண்டிருந்தார்கள்.
யெகோவுடைய ஆலயத்தில் இவட எருசலேம் புத்திரிமார் எந்தின் வேண்டியான கரைஞ்சிருக்கிறது, கரைஞ்சு கொண்டிருக்கிறது சிரிக்கா, அவர் தம்மூசினை குறித்து கரைஞ்சு கொண்டிருக்கிறது.
ஆண்டவரே, பிள்ளைக்கு எஜுகேஷன் வேணும்,
தெய்வமே என்ன மக்களுக்கு அவருக்கு படனம் வேணும், படனத்தின் வேண்டி கரையுது.
நல்ல சரியான வேலை வேணும்,
சரியாயிட்டுள்ள ஜோலி கட்டணும், அது வேண்டி கரையுது.
என் பிள்ளை ஃபாரின் போகணும்,
என் மகன் மகள் ஃபாரினில் போய் ஜோலி கிட்டணும்,
இன்னும் அதிக சம்பளம் வேணும்,
இனியும் குறைச்சு கூட சம்பளம் வேணும்,
இன்னும் பிளாட் வாங்கணும்,
இனியும் ஸ்தலம் வாங்கணும்,
ஃபோர் வீலர் வாங்கணும்,
கார் வாங்கணும்,
இம்மைக்காகவா
ஈ பூமியிலே காரியங்களுக்காய்,
இந்த காரியங்களுக்காக தம்மூசுக்காக அழுது கிடந்த ஸ்திரீகள் இருந்தார்கள்.
ஈ காரியங்களுக்காய் தம்மூசினு வேண்டி கரைஞ்சு கொண்டிருக்கிற ஸ்திரீகள்.
அப்பிரியமானவர்களே, ஆவியானவர் இந்த காரியத்தை சொல்லல.
பிரியமுள்ளவரே, பரிசுத்தாத்மாவ் ஈ காரியங்கள் அல்ல பரையின்றது.
அவர் ஆட சொன்னது உங்களுடைய பிள்ளைகளுக்காக, ஆண்டவரே என்னுடைய பிள்ளைகள் ரட்சிக்கப்படணும்.
நீங்கள் கரையேண்டது தெய்வத் முன்பாக, தெய்வமே என் மக்கள் ரட்சிக்கப்படணும்,
அவர்கள் பரிசுத்தாவினால் அபிஷேகப்பட்டிருக்கணும்,
தெய்வமே அவர் பரிசுத்தாத்மாவின் அபிஷேகம் பிராபிக்கணும்,
இயேசு கிறிஸ்துக்கு சீஷர்களாயிருக்கணும்,
அவர் இயேசு கிறிஸ்துவின் சிஷ்யன்மாராய் ஜீவிக்கணும்,
சிறு பிராயத்திலே ஆண்டவருக்கு என்று வைராக்கியமா இருக்கணும்,
சிறிய பிராயம் முதல் தெய்வத்தின் வேண்டி ஏகாகிரதையோட உற்சாகத்தோடு கூட ஜீவிக்கணும்.
இந்த உலகத்தினுடைய தண்ணீர் அவர்கள் குடிச்சிடக்கூடாது.
கர்த்தாவே, ஈ லோகத்தின் வெள்ளம் அவர் குடிக்குவான் பாடில்ல.
ஆண்டவரே, இதற்காக நாங்கள் அழுகிறோம்.
கர்த்தாவே, நாங்கள் இதன் வேண்டி கரையுறோம்.
பிரியமானவர்களே, இது அழ வேண்டிய காலம்.
பிரியமுள்ளவரே, நாம் கரையேண்ட காலமானது.
இந்த காலத்தை நாம் தவற விட்டுற வேண்டாம்.
ஈ காலத்தை நாம் பாழாக்கி களையில்லை.
தேவன் தம்முடைய கண்ணீரை, இப்படிப்பட்ட கண்ணீரை தம்முடைய துருத்தியில் தேவன் வைத்து
வைக்கிறார். இங்கே உள்ள கண்ணுநீரான கர்த்தாவ் தன்னுடைய துருத்தியில் சேகரித்து வைக்கிறது.
தம்மூசினுடைய கண்ணீர் எல்லாம் தேவன் தம்முடைய துருத்தியில் வைப்பதில்லை.
தம்மூசின் வேண்டியுள்ள ஈ கண்ணீர் எல்லாம் தெய்வம் தெய்வத்தின் துருத்தியில் சேகரித்து வைக்கிறதில்ல.
அப்பிரியமானவர்களே, நம்முடைய தேவனுடைய பாதத்தை புருஷன் மனைவியாய் சேர்ந்து நமக்காகவும் நம்முடைய பிள்ளைகளுக்காகவும் நம்ம அழுவோம்.
நாம் தெய்வத்தின் കർത്താവിന്റെ പാദപീഠത്തിൽ ഭർത്താവും ഭാര്യയും ഒരു മനസ്സോടുകൂടെ ദൈവം മുമ്പാകെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി കരയേണ്ടതാണ്.
ആഹാർ ഒരു നാളിൽ തന്നെ പിള്ളയെ ആണ്ടോർ ചൊന്നാർ പിള്ളയെ അഴച്ചിട്ട് തൂക്കിട്ട് പോ അപ്പിട്ടാർ.
ഹാഗാറിനോട് ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞു, നിന്റെ മകനെയും കൂട്ടി നീ പോവുക.
വനാന്തരത്തിൽ പോകയിൽ തണ്ണീരില്ലാത്ത പക്ഷത്തിൽ അവൾ തൻ പിള്ളയെ വനാന്തരത്തിൽ പോട്ടിട്ട് സത്തമിട്ട് അഴുതാൽ അപ്പൊ വാസിക്കണം.
അവിടെ തന്റെ മകൻ വനാന്തരത്തിൽ അവിടെ മരിക്കുന്നത് കാണുവാൻ കഴിയാതെ അവൾ ശബ്ദം ഉയർത്തിക്കൊണ്ട് അവൾ കരഞ്ഞു എന്ന് നമ്മുടെ വായിക്കുന്നു.
അവ എപ്പോ അഴുതീർക്കണോ അത്,
ആ കണ്ണുനീർ അവളെപ്പോഴായിരുന്നു ശരിക്കും
കരയുന്നത്. അത് തവറാണ് അഴുകയത്,
അത് ഒരു ശരിയായ കരച്ചിലല്ല.
പിന്നാട്കളിൽ അഴുത അഴുകയത്,
അത് നാളുകൾ കഴിഞ്ഞ ശേഷമുള്ള കരച്ചിലാണ്.
അവ എന്നേക്ക് അഴുതീർക്കണോ എന്നാൽ
എന്നായിരുന്നു അവൾ കരയേണ്ടത് എന്ന് വെച്ചാൽ,
താൻ പുള്ളേ ഇസ്മവേൽ ഈസാക്കെ അസട്ട പണ്ടപ്പ പരിഹാസം പണ്ടപ്പ അവ അഴുതീർക്കണോ.
ഇസഹാക്കിനെ പരിഹാസം ചെയ്തപ്പോൾ ഇസ്മായിൽ ഇസഹാക്കിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് വീട്ടിലിരുന്ന സമയത്ത് അപ്പോൾ അവൾ കരയണമായിരുന്നു.
തന്നെ ആന്റി സാറാളെ പിള്ളെ പരിഹസിക്കുമ്പോഴത് അവൾ അഴുതീർക്കണോ.
തന്റെ ആന്റിയായ സാറേ ഈ മകൻ പരിഹസിക്കുന്ന സമയത്ത് അപ്പോൾ കരയണമായിരുന്നു.
അയ്യോ എന്നെ പോലെ ഇവനും പരിഹാസം പണ്ടാണേ അപ്പൊ അഴുതീർക്കണോ. അവൻ
എന്നെ പോലെ ഇവനും നിന്ദിക്കുന്ന ഒരു മകനാണല്ലോ എന്ന് പറഞ്ഞ് അവൾക്കായും അവളുടെ മകനായും അവൻ അവൾ കരയണമായിരുന്നു.
നാച്ചിയാർക്ക് കീഴ്പടിയില്ലേ എന്നുടേ മുരട്ടാട്ടം പോലെ യൂണിറ്റി മുരട്ടാട്ടം കഴുതിർക്കണോ. അവൻ
ഞാനിവിടെ എന്റെ യജമാനത്തേക്ക് കീഴ്പ്പെടുന്നില്ലല്ലോ, ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തന്റെ മത്സരത്തിനു വേണ്ടി അത് മാറുവാനായിട്ട് അവൾ കരയണമായിരുന്നു, തന്റെ മകന് വേണ്ടി കരയണമായിരുന്നു.
പുള്ള പരിഹാസം പണ്ടാ പാത്തുകിട്ടുക.
മകൻ ഇവിടെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു, അവൾ അത് നോക്കി ചിരിക്കുകയാണ്.
ആന്റിയെ പാത്ത് നഗക്കറാ പെരിയവങ്ങളെ പാത്ത് നഗക്കറാ പാത്തുകിട്ടുക.
ആന്റിയെയും മുതിർന്നവരെയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അവൾ അത് നോക്കി രസിക്കുകയാണ്.
അവൻ നെനച്ചിട്ടാ കാളത്തുക്ക് നാമതാ വീട്ടിലെ കുപ്പ കൊട്ടുവോ കാളാ കളമാ നമ്മ ഇരിപ്പോൾ അവൻ നെനച്ചിട്ടാവ.
എന്നാൽ അവൾ ചിന്തിച്ചത് കാലം കുറെ നാള് പോകുമ്പോഴും നമ്മൾ ഇവിടെ വീട്ടിലുണ്ടാവും, ഇവിടെ വീട്ടിൽ തന്നെ ആയിരിക്കും എന്നായിരുന്നു അവളുടെ ചിന്ത.
കാര്യം നടക്കില്ല.
എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നു.
അവൾ തുറത്തപ്പെട്ടാൽ
അവൾ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു.
വനാന്തരത്തിൽ പോയി സത്യമിട്ട് അഴുതാൽ
വനാന്തരത്തിൽ ചെന്ന് അവൾ ശബ്ദം ഉയർത്തി ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന്
പറയുന്നു.
ഇതാ എന്റെ കുഞ്ഞ് മരിക്കുവാനായിട്ട് പോകുന്നു.
അന്നേക്ക് അഴുത എന്നാ പ്രയോജനം.
അന്ന് കരഞ്ഞിട്ട് എന്താണ് പ്രയോജനം?
നോ യൂസ് ഇറ്റ് ഓൾ.
അന്ന് കരഞ്ഞതുകൊണ്ട് പ്രയോജനം?
അയ്യോ എൻ പിള്ള നീ ലോകത്തുക്കുള്ള പോയിടിച്ചേ അപ്പടി അഴുത പുണ്യല്ലേ.
അയ്യോ എന്റെ കുഞ്ഞിപ്പോൾ ലോകത്തിൽ പോയല്ലോ, ലോകക്കാരനായി തീർന്നല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല.
എൻ പിള്ള മറുപടി പിറന്ന് സെത്തു പോയിട്ടാണേ ആവിക്രിയോടെ ഇല്ലാതെ പോയിട്ടാണേ സൊല്ലിട്ട് പിന്നാട്ടുകളിൽ അഴുത പ്രയോജനല്ലേ. ഇന്നേക്ക് അഴുകണോ?
എന്റെ കുഞ്ഞ് അവൻ രക്ഷിക്കപ്പെടാതെ വീണ്ടും ജനിക്കാതെ അവൻ ഈ ലോകത്തിന്റെ പുറകെ അവൻ ആത്മീക മരണത്തിലാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല.
അവനുടെ മുരട്ടാട്ടത്തെ പാത്ത് അഴുകണോ?
അവന്റെ മത്സരം നിങ്ങൾ കാണുമ്പോൾ ആ സമയത്ത് ആ മത്സരത്തിന് എതിരായിട്ട് കർത്താവ് ഇത് മാറ്റണമേ എന്ന് പറഞ്ഞ്
നിങ്ങൾ
അവന്റെ ക്രൂരമായ പെരുമാറ്റത്തെ നിങ്ങൾ കാണുമ്പോൾ അപ്പോൾ നിങ്ങൾ കരയണം.
ഉലകത്തിക്ക് പിന്നാലെ പോകുമ്പോൾ അതുക്കാക നമ്മൾ അഴവേണ്ടിയിരുന്നു.
ലോകത്തിന്റെ പുറകെ പോകുമ്പോൾ അപ്പോൾ നിങ്ങൾ കരയണം.
പ്രിയമാനവരുടെ
പ്രിയമുള്ളവരെ,
നാം ശരിയായി ദൈവനുക്ക് മുൻപാക്ക നാം അഴുത് നമ്മുടെ പിള്ളകളെ നമ്മുടെ കുടുംബത്തെ നാം രക്ഷിച്ചുകൊള്ളും.
നാം ദൈവത്തിന്റെ മുമ്പാകെ കരഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മെയും നമുക്ക് രക്ഷയുടെ വഴിയിലേക്ക് നടത്താം.
ആമേൻ
ആമേൻ.